The sermon, The Voice of God in These Last Days, was delivered on Sunday morning, January 20, 1963, at Apostle Church in Phoenix, Arizona, USA. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, തിരുവചന പ്രകാരം ലവോദിക്ക സഭയുടെ കാലമെന്ന് പറയപ്പെടുന്ന ഈ അന്ത്യകാലത്തിലെ സഭയുടെ ദൂതനും ഈ കാലത്തിന് വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകനുമെന്ന് ലോകമെങ്ങും അറിയുകയും അങ്ങനെ വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന കർത്താവ് ഇളയ ദാസനായ ബ്രദർ വില്യം മരിയം ബ്രൻഹാം അമേരിക്കയിലെ അരിസോണ ഫിനിക്സിലെ അപ്പോസ്തലിക സഭയിൽ വെച്ച് 1963 ജനുവരി മാസം 20 ഞായറാഴ്ച രാവിലെ പ്രസംഗിച്ച ദ വോയ്സ് ഓഫ് ഗോഡ് ഇൻ ദിസ് ലാസ്റ്റ് ഡേയ്സ്, അതായത് ഈ അവസാന ദിവസങ്ങളിലെ ദൈവത്തിന്റെ ശബ്ദം എന്ന സന്ദേശം മലയാള പരിഭാഷയോടുകൂടിയത് നിങ്ങൾക്കിപ്പോൾ കേൾക്കാവുന്നതാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
Certainly a privilege to be back amongst these Spanish people again this morning. And I wonder if Jim's getting this recording. I've still got the record that the little Spanish choir made when I was here before with Brother Garcia. And I forget that little song they used to sing me. But, oh, how I like that.
ഇന്ന് രാവിലെ നേരം ഈ സ്പാനിഷുകാര ജനങ്ങളിലേക്ക് വീണ്ടും വരാൻ കഴിഞ്ഞത് തികച്ചും ഒരു വിശേഷ ഭാഗ്യമായി കരുതുന്നു. ജിമ്മിന് ഇത് കിട്ടുന്നുണ്ടോ എന്നും ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഓ, അദ്ദേഹത്തിന് റെക്കോർഡിംഗ് കിട്ടുകയാണ്. ഓ, മുമ്പ് ഇവിടെ സഹോദരൻ ഗാർഷിയുമായി ഞാൻ വന്നപ്പോൾ എനിക്ക് ആ ചെറിയ സ്പാനിഷ് പാട്ട് സംഘം ആലപിച്ചു നൽകിയ റെക്കോർഡിംഗ് ഇന്നെന്റെ കൈവശമുണ്ട്. അവരെനിക്കായി പാടിയ ആ ചെറു മുഖ്യ പാട്ട് ഞാൻ മറന്നുപോയി. എന്നാൽ ഓ, ഞാൻ അതിനെ എങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്നത്.
Children now are all grown, married. I hear from them now and then. And I walked in this morning and seen little Joseph. Now, he really done something to me. And I was certainly happy to see him.
ആ കുട്ടികളെല്ലാം ഇപ്പോൾ വളർന്നും വിവാഹവും കഴിച്ചിട്ടുണ്ടാകും. ഞാൻ അവയെ വല്ലപ്പോഴുമൊക്കെ കേൾക്കാറുണ്ട്. ഞാൻ ഇന്ന് രാവിലെ നേരം അകത്തേക്ക് വരുമ്പോൾ കുഞ്ഞു ജോസഫിനെ കണ്ടു. ഇപ്പോൾ അത് എന്നിൽ എന്തോ വാസ്തവമായി ഒന്ന് ഉളവാക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് നിങ്ങളെ കാണാനായതിൽ അതിയായ സന്തോഷമുണ്ട്.
Now, I got one word I can say in Spanish. Would you like to hear it? Hallelujah.
പിന്നെ ഇപ്പോൾ സ്പാനിഷ് ഭാഷയിൽ സംസാരിക്കാനായി എനിക്കൊരു വാക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കത് കേൾക്കാൻ ആഗ്രഹമുണ്ടോ? Hallelujah.
I'll never forget the word of trying to get a deaf woman to hear me one time. Now, I may say this all wrong, you see, but the best I remember was, "Are you? Is that right? Hear me. Hear.
Right.
Are you?" And then never forget, "Gloria a Dios." Just wonderful.
ഞാൻ ആ വാക്ക് ഒരിക്കലും മറക്കില്ല. ഒരിക്കൽ ഒരു ബധിരയായ സ്ത്രീയോട് എന്റെ ആദ്യ വാക്ക് കേൾപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാനത് പറയുന്നത് മുഴുവനും തെറ്റായിരിക്കാം. നോക്കൂ, ഇപ്പോൾ അതെനിക്ക് ഏറ്റവും നന്നായി ഓർക്കാനാകുന്ന ഇങ്ങനെയാണ്: ഓയ്, അത് ശരിയാണോ? എന്നെ കേൾക്കാമോ? ഓയ്, കേൾക്കുന്നോ? പിന്നെ ഒരിക്കലും മറക്കാത്ത മറ്റൊന്ന്: ഗ്ലോറിയ എ ഡിയോസ്. എത്ര ആശ്ചര്യം!
Oh, I've had the opportunity to be down in the capital, Mexico City, speak with them down there. How happy I was.
ഓ, എനിക്ക് മെക്സിക്കോ സിറ്റിയുടെ തലസ്ഥാനത്ത് പോകാൻ അവസരമുണ്ടായപ്പോൾ ഞാൻ അവരുമായി അവിടെ വെച്ച് സംസാരിച്ചു. ഞാൻ എത്ര സന്തോഷവാനായിരുന്നു.
Speaking to a little Finnish woman, they taken me up to what they call a Bethany. Every nation has its own idea. Are you getting a rebound? I'm too close to that. Can you hear all right?
മാത്രമല്ല, ഞാൻ സാധാരണ ഞാൻ ഇവിടെ അവസാനിപ്പിച്ചപ്പോൾ ഫിൻലാൻഡിലേക്കാണ് പോയത്. ഒരു ഫിൻലാൻഡുകാരി മകളെയോട് സംസാരിച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയിൽ വരുന്നു. അവർ ബെഥനി എന്ന് വിളിച്ചിരുന്ന ഒരു സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഓരോ രാജ്യത്തിനും അതിൻ്റെതായ ആശയങ്ങളുണ്ട്. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് പ്രതിധ്വനിക്കുന്നോ? ഞാൻ അതിൻ്റെ വളരെ അടുത്തായിട്ടാണോ? നിങ്ങൾ ശരിയായി കേൾക്കുന്നോ? അതെങ്ങനെയുണ്ട്?
This little woman, she was a lovely little person, but she was like me. She liked to talk a whole lot. And the interpreter, she talked real fast, and and the interpreter couldn't say it fast enough to what she wanted to say it. And she'd stand in her face and get red. She said, I've got it in for them gods that bad men.
ഈ ചെറിയ മഹിള അവൾ വളരെ സുന്ദരിയായ ചെറിയ വ്യക്തിയായിരുന്നു. എന്നാൽ അവൾ എന്നെപ്പോലെയാണ്. അവൾ വളരെയേറെ സംസാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ ആ ദ്വിഭാഷയെ അവൾ വളരെ വേഗത്തിൽ സംസാരിച്ചിരുന്നാൽ ദ്വിഭാഷയ്ക്ക് അവൾ എന്താണ് സംസാരിക്കാൻ ഇച്ഛിക്കുന്നത് എന്ന കാര്യത്തെ അത്രയും വേഗത്തിൽ സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. അവൾ അവിടെ നിൽക്കുമ്പോൾ അവളുടെ മുഖം ചുമന്നു വന്നു. അവൾ പറഞ്ഞു, അവിടെ ബാബിലുണ്ടായിരുന്ന ജനങ്ങളുടെ അകപ്പെട്ടതുപോലെ എനിക്ക് തോന്നുന്നു.
That all the birds all sing in English. Dogs bark in English. Babies cry in English. I wonder what's the matter with us anyhow. But each one of us think that our language will be the millennium language, of course. But we who have received the Holy Ghost, that is true. Because we have a heavenly language.
എന്നാൽ നിങ്ങൾക്കറിയാമോ, അതിൽ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ആ പക്ഷികളെല്ലാം ഇംഗ്ലീഷിൽ പാടുന്നു, നായ്ക്കൾ ഇംഗ്ലീഷിൽ കുരയ്ക്കുന്നു, കുഞ്ഞുങ്ങൾ കരയുന്നതും ഇംഗ്ലീഷിലായിരുന്നു. എങ്ങനെയൊക്കെ ആയാലും നമുക്ക് സംഭവിച്ചിരിക്കുന്ന എന്താണ് എന്ന് എന്നെ അത്ഭുതപ്പെടുത്തി. ഓരോരുത്തരും ഇങ്ങനെ ചിന്തിക്കുകയാണ്, അതായത് അത് ആയിരം ആണ്ട് വാഴ്ചയിലെ ഭാഷ എന്റെ ഭാഷയായിരിക്കും, തീർച്ചയായും. എന്നാൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിരിക്കുന്ന നമുക്ക് അത് വാസ്തവമാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്കൊരു സ്വർഗീയ ഭാഷയുണ്ട്. വാഷിംഗ്ടണിലെ ഒരു നയതന്ത്രജ്ഞനായ ബ്രദർ റോവെ ഇന്ന് രാവിലെ സമയം നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം 5 അല്ല 6 7 പ്രസിഡന്റുകളെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിലുള്ള വ്യക്തി എന്റെ മുന്നിലിരിക്കുമ്പോൾ ഈ പ്രസംഗം നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് എനിക്ക് എത്ര നന്നായി അനുഭവപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്.
But his testimony always was such an outstanding one to me, and especially when he, I believe he was Lutheran, if I'm not mistaken, he was Catholic or Lutheran.
എന്നാൽ ഈ സാക്ഷ്യം എനിക്ക് എല്ലാ നേരത്തേതിനേക്കാളും വിശിഷ്ടമായതാണ്. പ്രത്യേകിച്ച് അദ്ദേഹം എനിക്ക് തെറ്റുപറ്റിയിട്ടില്ലെങ്കിൽ അദ്ദേഹം ഒരു ലൂഥറൻകാരനായിരുന്നു. കത്തോലിക്കനോ അതല്ലെങ്കിൽ ലൂഥറനുമാണ് എന്നാണ് ഞാൻ കരുതുന്നത്.
He said he somebody crawling under a tent in a Pentecostal meeting and he got up finally he made his way to the altar and when he did the Lord came down upon him and blessed him so much that I think he can speak in about 7 different languages. And said he tried one, it didn't work. They tried another, it didn't work. I suppose he can speak Spanish same as you all can.
അയാൾ പറഞ്ഞു, അയാൾ ഒരു പെന്തക്കോസ്റ്റ് മീറ്റിംഗിൽ വെച്ച് എന്തോ ചിലത് കൂടാരത്തിന്റെ അടിയിലൂടെ ഇഴയുന്നത് പോലെ തോന്നി. അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റു. അവസാനം അദ്ദേഹം അൾത്താരയിലേക്കുള്ള വഴിയിലേക്ക് നീങ്ങി. അദ്ദേഹം അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവ് അദ്ദേഹത്തിന് മേൽ വന്ന് അത്രയേറെ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ഞാൻ വിചാരിക്കുന്നത് ഏകദേശം 7 വ്യത്യസ്ത ഭാഷകളിൽ അദ്ദേഹത്തിന് സംസാരിക്കാനാകുമെന്നാണ്. പിന്നെ പറഞ്ഞു, അദ്ദേഹം അവയിൽ ഒരെണ്ണത്തിനോട് ശ്രമിച്ചു, അത് പ്രവർത്തിച്ചില്ല. അപ്പോൾ മറ്റൊന്നിനോട് ശ്രമിച്ചു, അതും പ്രവർത്തിച്ചില്ല. നിങ്ങൾക്കെല്ലാവർക്കും കഴിയുന്നതുപോലെ അദ്ദേഹത്തിനും സ്പാനിഷിലും സംസാരിക്കാനാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
And see, you know what? God was so good, he came down and gave him a language he never tried before. He said, it works. That's right. I think that's the way it'll be on the other side.
അങ്ങനെ അദ്ദേഹം അവയിൽ എല്ലാത്തിലും ശ്രമിച്ചു. മാത്രമല്ല, അവയൊന്നും പ്രവർത്തിച്ചതുമില്ല. പിന്നെ നോക്കൂ, എന്താണെന്നറിയാമോ, ദൈവം ഒരു നല്ല ദൈവമാണ്. അവൻ താഴേക്ക് വരികയും അദ്ദേഹത്തിന് അതിനു മുമ്പ് ശ്രമിച്ചു നോക്കാത്തൊരു ഭാഷ അദ്ദേഹം നൽകുകയും ചെയ്തു. അത് പ്രവർത്തിച്ചു, അത് ശരിയാണ്. മറ്റേ വശത്തും അതേ രീതി തന്നെയായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്.
Many memories I hold in my heart of the little church up, I believe that, I forget where it's at, it's over here somewhere, close to Tato Street, and I remember that, I can think of the word Tato Street, where the Spanish Apostolic Church used to be.
മുകളിലുണ്ടായിരുന്ന ആ ചെറിയ ആലയത്തിന് അനേക ഓർമ്മകൾ എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. ഓ, അത് എവിടെയായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല. അത് ഇവിടെ എവിടെയോ അടുത്തുള്ള ടോംടോ സ്റ്റേറ്റിന്റെ അടുത്തായിരുന്നു. മാത്രമല്ല, ഞാനത് ഓർക്കുന്നു, ടോംടോ സ്റ്റേറ്റ്, അവിടെയാണ് സ്പാനിഷുകാരുടെ അപ്പോസ്തലിക് ചർച്ച് നിലനിന്നിരുന്നത്. എനിക്ക് ആ വാക്ക് ഓർക്കാനാകുന്നുണ്ട്.
I think it would be in line for a revival someday. You pray to them. Come in and have a revival. Now, I hope it's just a repeat of that we had over at the other church.
ഇത് ഒരു ഉണർവ് യോഗത്തിനുള്ള ഗംഭീര സ്ഥലമായിരിക്കും എന്ന് ഞാൻ പാസ്റ്ററോട് പറയുകയായിരുന്നു. ധാരാളം ഇടം, പുതിയ പള്ളി, നല്ലവരായ ജനങ്ങൾ. അതിനാൽ ഏതെങ്കിലും ഒരു നാൾ ഇവിടെ ഒരു ഉണർവ് യോഗത്തിന് നിര തന്നെ ഉണ്ടാകാം എന്ന് ചിന്തിച്ചു. കടന്നു വന്ന് ഒരു ഉണർവ് യോഗം നടത്താനായി നിങ്ങൾ പ്രാർത്ഥിക്കുക.
I remember standing in the yard leaning over the fence up and down the streets trying to leave there of a night time. It was sure was a thrill that I've never forgotten.
ഇപ്പോൾ മറ്റേ ദേവാലയത്തിൽ വെച്ച് നമുക്കുണ്ടായിരുന്നതുപോലുള്ള ഒരു ആവർത്തനം ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്കണങ്ങളിലും വേലുകളിൽ ചാരിയും തെരുവിലൂടെ താഴേക്കും മുകളിലേക്കും നടന്നുകൊണ്ട് ഒരു രാത്രി അവിടെ കഴിച്ചുകൂട്ടാൻ ശ്രമിച്ചിരുന്നത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അതൊരു പുളവം കൊള്ളിക്കുന്ന ഒന്നായിരുന്നു. ഞാൻ അത് ഒരിക്കലും മറക്കില്ല.
And I've got a record of the little ladies, the misses and the brethren who sang and made a record. And they would try to sing only believe and they didn't get it out just right. You know, they say instead of only believe they bring out yoni believe.
പിന്നെ ചില സ്ത്രീകളുടെ ഒരു റെക്കോർഡിനെ കിട്ടി. അത് ചില സഹോദരികളും സഹോദരന്മാരും ചേർന്ന് പാടി റെക്കോർഡ് ചെയ്തതാണ്. അവർ ഒൺലി ബിലീവ് എന്ന ഗാനം പാടാൻ ശ്രമിച്ചു. നിങ്ങൾ അറിയുന്ന പോലെ അവർക്കത് ശരിയായി ചെയ്യാനായില്ല. ഒൺലി ബിലീവ് എന്ന് പറയുന്നതിന് പകരം അവർ ഇയോനിയോ ബിലീവ് എന്നവർ ഉണ്ടാക്കി. നോക്കൂ.
And I remember Rebecca, my daughter, Sarah, and yet they say, Daddy, play that little record of the little, instead of saying Spanish, they couldn't speak it word, said Spanish girls. Little Spanish girls singing.
എന്റെ മകൾ സാറായും റെബേക്കയും മറ്റും ഇങ്ങനെ പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഡാഡി പാടൂ, ആ ചെറിയ റെക്കോർഡ് പാടിക്കൂ. സ്പാനിഷ് ഭാഷയിലുള്ള ആ വാക്ക് പറയുന്നതിന് പകരം അവർക്ക് ആ വാക്കറിയാം. എന്നിട്ടും ആ വാക്ക് അവർ ഉച്ചരിച്ചിരുന്നില്ല. കുട്ടികൾ, സ്പിനാച്ച് കുഞ്ഞുങ്ങൾ, കുഞ്ഞു സ്പിനാച്ച് കുഞ്ഞുങ്ങൾ പറയുമായിരുന്നു, ഉള്ളി ബിലീവ് പാടൂ.
Well, I remember they followed the meeting. The revival is on them. And they followed the meeting all the way to the west coast.
അതെ, അവർ മീറ്റിംഗുകളെ പിൻപറ്റിയിരുന്നത് ഞാൻ ഓർക്കുന്നു. അന്ന് ഉണർവ് യോഗങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അവർ പടിഞ്ഞാറ് തീരം മുതലുള്ള മീറ്റിംഗുകളെല്ലാം പങ്കെടുത്തുകൊണ്ടിരുന്നു.
And a little thing anchored in my heart when we left California, Brother Moore and I and Brother Brown, way up at the Capitol, and when I went down through that building that night, those kids standing there singing that he careth for you. You've heard it. Through sunshines or shadows, he careth for you.
പിന്നെ ഞാൻ സഹോദരൻ മൂറെ, ഞാൻ പിന്നെ സഹോദരൻ ബ്രൗൺ, ഞങ്ങൾ കാലിഫോർണിയയിൽ വിടുമ്പോൾ അവിടെ ആ ആലയത്തിനുള്ളേക്കുള്ള വഴിയിൽ മുകളിൽ വെച്ച് എന്റെ ഹൃദയത്തിൽ ഒരു കാര്യം നങ്കൂരമിട്ടിരുന്നു. മാത്രമല്ല, അന്ന് രാത്രി ഞാൻ ആ കെട്ടിടത്തിനുള്ളിലൂടെ താഴേക്ക് വരുമ്പോൾ ആ കുട്ടികൾ അവിടെ നിന്നുകൊണ്ട് അവൻ നിങ്ങൾക്കായി കരുതുന്നു എന്ന് പാടുന്നുണ്ടായിരുന്നു. നിങ്ങളത് കേട്ടിരിക്കും. സൂര്യപ്രഭയിലും തണലിലും അവൻ നിങ്ങൾക്കായി കരുതുന്നു.
Many times in foreign nations, upon the battlefields of the world's strife, trying to bring the message of Christ, I remember those girls and boys singing that song to me, He careth for you. Through sunshines or shadows, He still careth for you. So, that's been a great inspiration to help.
ലോകത്തിന് യുദ്ധക്കളത്തിലെ പോരാട്ടത്തിലെ അനേക നേരങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ക്രിസ്തുവിന് സന്ദേശത്തെ കൊണ്ടുവരുമ്പോൾ ആ ആൺകുട്ടികളും പെൺകുട്ടികളും എനിക്കായി സൂര്യപ്രഭയിലും തണലിലും അവൻ നിങ്ങൾക്കായി കരുതുന്നു പാടിയത് ഞാൻ ഓർക്കും. അങ്ങനെ അതൊരു സഹായം, ആ മഹത്തായ പ്രേരണ നൽകിയിരുന്നു.
Beautiful building here, setting off, plenty of parking room. Just a real place in the hands of the Holy Spirit. If we can just get Him to see it, and know that we are calling for a revival, I believe he would give one.
നിങ്ങളുടെ നല്ല പാസന്തിക്കാനായതിലും പിന്നെ ഇന്ന് സഭ ഇത്രയേറെ ജീവനുള്ളതായി നിങ്ങൾക്കും എല്ലാവർക്കും ഇരിക്കാനാകുന്ന വിശാലമായ പാർക്കിംഗ് സ്ഥലത്തോടുകൂടി ആയിരിക്കുന്നതിനാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മെ ഒരു ഉണർവയോഗത്തിനായിട്ടാണോ വിളിച്ചിരിക്കുന്നത് എന്ന് അവനിൽ നിന്ന് അറിയാനിടയായെങ്കിൽ ഇത് പരിശുദ്ധാത്മാവിന്റെ കൈകളിൽ ഒരു വാസ്തവമായ ഇടമായിരിക്കുമോ എന്നറിയാനാകുമായിരുന്നു. അവൻ ഒരെണ്ണം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
Now, tonight, we're at Brother, Outlaw's church, the Jesus Name Church, over on the other side. Brother Outlaw, I believe, is an apostolic church too. I think he just calls his name the church Jesus Name. I think he's apostolic in belief. And so we're to be there tonight. And now we're not saying to the Spanish church, now come over there, because you stay at your post of duty.
ഇപ്പോൾ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ മറുവശത്തുള്ള സഹോദരൻ ഔട്ട്ലാസിന്റെ ജീസസ് നെയിം ചർച്ചിൽ ഉണ്ടാവും. സഹോദരൻ ഔട്ട്ലാസ് അപ്പോസ്തലിക സഭയിലും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം തന്റെ സഭയ്ക്ക് അവന്റെ പേരായ ജീസസ് നെയിം എന്ന് വിളിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം അപ്പോസ്തലിക വിശ്വാസത്തിലാണ് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അവിടെയായിരിക്കും. ഇപ്പോൾ ഈ സ്പാനിഷ് ചർച്ചിനോട് ഇപ്പോൾ അവിടെ കടന്നു വരൂ എന്ന് ഞങ്ങൾ പറയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ നിങ്ങളെ നിയമിച്ചിരിക്കുന്ന നിയമനത്തിൽ തന്നെ ആയിരിക്കുക.
And then there's going to be a great rally of the Christian businessmen beginning Thursday after the services are closed in other churches on Thursday. And this convention, they're going to have outstanding speakers. And so Oral Roberts and some Methodist brother just got saved and claim he's a very forceful speaker. And I'm sure you'll enjoy these conventions.
അത് കഴിയുന്ന മുറയ്ക്ക് അവിടെ ക്രിസ്ത്യൻ ബിസിനസ്സുകാർ വ്യാഴാഴ്ച മറ്റു സഭകളിലും സഭായോഗങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാൽ വ്യാഴാഴ്ച ഒരു വലിയ റാലി നടത്താൻ പോവുകയാണ്. ഈ സമ്മേളനത്തിൽ അവിടെ പ്രഗത്ഭരായ പ്രാസംഗികർ ഉണ്ടായിരിക്കുന്നതാണ്. ഓറൽ റോബർട്ട്സും പിന്നെ ഇപ്പോൾ വളരെ അടുത്ത് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ചില മെത്തോഡിസ്റ്റ് സഹോദരനുമുണ്ട്. അയാൾ വളരെ സമർത്ഥനായ പ്രാസംഗികനാണെന്ന് അവർ അവകാശപ്പെടുന്നു. നിങ്ങൾ ഈ സമ്മേളനങ്ങളാൽ ആനന്ദഭരിതരാകും എന്നെനിക്ക് തീർച്ചയാണ്.
Just announced, I'm having my children there so they can get in on this. And so now, come over, we'd be glad to have you. The Lord bless you all.
കൗമാരക്കാരായ കുട്ടികൾക്ക് സഹോദരൻ ഇപ്പോൾ വിളിച്ചറിയിച്ചതുപോലെ 13 മുതൽ 18 വയസ്സ് പ്രായമുള്ള കൗമാരത്തിലെ കുട്ടികൾക്ക് അവർ അവിടെ ഒരു റാലി സംഘടിപ്പിച്ചിരിക്കുന്നു. എന്റെ കുഞ്ഞുങ്ങളെയും ആ റാലിയിലേക്ക് കടന്നുകൂടാനായി ഞാൻ അവിടേക്ക് അയക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അവിടെ കടന്നു വരൂ. നിങ്ങൾ അവിടെ കടന്നു വന്നാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടാകും. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
And now I want to turn in the Bible and read some of his blessed word. And I've chosen this morning, or just a little while, I don't want to hold you too long, but some texts. And one of them is found in 1 Samuel, the other found in Isaiah. And I'd like to read from Isaiah first.
ഇപ്പോൾ ബൈബിളിൽ തിരിച്ച് അവന്റെ അനുഗ്രഹിക്കപ്പെട്ട ചില വചനം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ അല്പനേരത്തേക്ക് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഞാൻ നിങ്ങൾ അധിക നേരം ഇവിടെ ഇരുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്പഭാഗം മാത്രം. അവയിലൊന്ന് ഒന്ന് ശമൂവലിലും മറ്റത് യെശയ്യാവിലുമാണ് കാണുന്നത്. ഞാൻ ആദ്യം യെശയ്യാവിൽ നിന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു.
Can you hear all right all around in between these mics? You seem to be very sensitive to me. I don't know why. You hear all right out there? Raise up your hand. Good, good.
പിന്നെ ഞാൻ നിങ്ങൾക്കെല്ലായിടത്തും ചുറ്റിലും ശരിയായി കേൾക്കുന്നു. ഈ മൈക്കുകൾക്കിടയിൽ അവ പെട്ടെന്ന് സൂക്ഷ്മ സംവേദനക്ഷമതയുള്ളതായപോലെ എനിക്ക് തോന്നുന്നു. എന്തുവാണെന്ന് എനിക്കറിയില്ല. അവിടെ ഇരിക്കുന്ന നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ കൈയോർത്തു. നല്ലത്, നല്ലത്.
Now, I'm just a teeny bit hoarse. Of course, that's from speaking much. And since I was here with this Spanish brethren, about 16 years ago, I guess, maybe about 16 or 17 years ago, all I've been preaching ever since. So I was tired then, I said, and I'm still tired, but I'm still going on by the grace of God.
ഇപ്പോൾ എനിക്കല്പം തൊണ്ടയടപ്പുണ്ട്. അത് തീർച്ചയാണ്. അത് വളരെയധികം സംസാരിക്കുന്നതിനാലാണ്. ഏകദേശം 16 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ സ്പാനിഷ് സഹോദരന്മാരോടൊപ്പം ആയിരുന്ന ശേഷം ഏകദേശം 16 അല്ലെങ്കിൽ 17 വർഷം വരും. അതെ, അതാണ് എൻ്റെ ഊഹം. ഞാൻ അന്ന് മുതൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അന്ന് ഞാൻ ക്ഷണിച്ചിരുന്നു. മാത്രമല്ല, എനിക്കിന്നും ക്ഷണമുണ്ട്. എന്നാൽ ഇന്നും ദൈവകൃപയാൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു.
Now, let's turn to Isaiah 40, the 40th chapter of Isaiah, and the first chapter, or the third chapter of 1 Samuel. And while we're holding them places for the reading of the Word, I would like now for us to bow our heads just a moment for prayer.
ഇപ്പോൾ നമുക്ക് യെശയ്യാവ് 40 തിരിക്കാം. യെശയ്യാവ് 40 അധ്യായം, പിന്നെ ആദ്യ അധ്യായം, അതല്ല 1 Samuel 3 വചനം വായിക്കാനായി നാം വേദഭാഗങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ മണക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Our heavenly Father, we are grateful today for this privilege of standing in this lovely sanctuary that's dedicated to God and for His work. And as we know that Your servants have stood behind this platform here, a pulpit, many times, and with a dedicated life to Your service.
ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവന്റെ പ്രവൃത്തിക്കായി സമർപ്പിക്കപ്പെട്ട ദൈവത്തിന്റെ ഈ മനോഹരവും പരിശുദ്ധവുമായ സ്ഥലത്ത് നിൽക്കാനുള്ള സൗഭാഗ്യമുണ്ടായതിനായി ഇന്ന് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. മാത്രമല്ല, നിന്റെ വേലയ്ക്കായി സമർപ്പിക്കപ്പെട്ട നിന്റെ ദാസൻ അനേക നേരങ്ങളിൽ ഈ പുൽപ്പറ്റിന് അല്ലെങ്കിൽ പ്രസംഗവേദിക്ക് പിന്നിലായി നിന്നിരുന്നു എന്നും ഞങ്ങൾ അറിയുന്നു.
A revival that was just starting with the Holy Spirit that had come down in the form of a big light like a pillar of fire, and it spoke that the message should sweep the earth. And now today that is history.
അത് ഇത് ഇന്ന് പ്രഭാതത്തിൽ വളരെ അടുത്ത് തന്നെ ആരംഭിക്കാനുണ്ടായിരുന്ന ഒരു ഉണർവ് യോഗത്തിന്റെ ഓർമ്മകളെ ഒരു വലിയ പ്രകാശം ഒരു അഗ്നിസ്തംഭത്തെപ്പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പിന്നെയോ അത് ആ സന്ദേശം ഭൂമിയെ വീശിയടിക്കും എന്നു പറയപ്പെട്ടിരുന്ന ഓർമ്മകളെ തിരികെ കൊണ്ടുവരുന്നു. ഇന്ന് അതൊരു ചരിത്രമായി കഴിഞ്ഞു.
The message has caught fire through great men after seeing it, like Oral Robertson, Tommy Osborne and Tommy Hicks and many others. And through the efforts that we have put forth together, we see the message has set revival fires in every nation under heaven of the Pentecostal message. To this we give thanks and praise to thee, Almighty God.
Aa sandesham adu kandappol Oral Roberts, Tommy Osborne, Tommy Hicks neyum mattaneega mahanmara vyaktigalil agriyai mari. Maatramalla njangal orumichu munnotu kondu poya parishramangalude aakashathu keezhulla sagala rajyangalilum aa sandesham എന്തൊക്കോ സന്ദേശം ഉണർവിന്റെ തീയെ കത്തിക്കുന്നതായി ഞങ്ങൾ കാണുന്നു. ഓ ശക്തനായ ദൈവമേ, ഇത് നൽകിയതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദിയും പുകഴ്ചയും തരുന്നു.
And now today we pray that you will condition our hearts, get ready for a great rapture that will take place soon, we believe. And if our hearts are not in condition for that, or for anything else that you have in store for us, we pray you forgive us of our shortcomings. And will speak to us today through thy word.
ഇന്നു ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തെന്നാൽ വളരെ അടുത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ആ മഹത്തായ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടലിന് വേണ്ടി നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ വ്യവസ്ഥയിലാക്കാൻ തയ്യാറെടുപ്പിക്കണം എന്നതാണ്. അതിനായിട്ട് ഞങ്ങളുടെ ഹൃദയം വ്യവസ്ഥയിലല്ലായിരിക്കുന്നെങ്കിലും അതല്ല നീ ഞങ്ങൾക്കായി കരുതുന്നതിലേക്ക് അല്ല എന്നിരിക്കലും ഞങ്ങളുടെ കുറവുകളെ നീ ക്ഷമിക്കണമെന്നും ഇന്ന് അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
Bless the pastor of this church, its deacons, trustees, and all the laity, the members. Bless this little choir and the pianists, the musicians. All together, bless them who enter the gates of this place.
ഈ സഭയിലെ പാസ്റ്റർ, ഡീക്കന്മാർ, ട്രസ്റ്റികൾ മാത്രമല്ല എല്ലാ സാമാന്യ ജനങ്ങളെയും അനുഗ്രഹിക്കണമേ. സംഗീതജ്ഞരെയും പിയാനോ വായിക്കുന്ന ആളെയും ഈ ചെറിയ ഗായക സംഘത്തെയും അനുഗ്രഹിക്കണമേ. എല്ലാമായി ഈ പടിവാതിലകത്തെ കടന്നു വരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ.
May they go out changed each time, a little closer to you than they were when they come in. Grant it, Father. May that be so even this morning, for we ask it in Jesus' name. Amen.
അവർ ഇവിടെ നിന്ന് തിരികെ പോകുമ്പോൾ അവർ അകത്തു വന്നതിൽ നിന്നും മാറ്റപ്പെട്ടവരായി നിന്നോട് അല്പം അടുത്തു വരാൻ ഇടവരട്ടെ. അതനുവദിക്കണം പിതാവേ. ഇന്ന് രാവിലെ നേരത്തും അത് അങ്ങനെ തന്നെയാകട്ടെ. എന്നാൽ അത് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ.
Now turning to the book of Isaiah, the 40th chapter, we read.
ഇപ്പോൾ യെശയ്യാവിന്റെ പുസ്തകം 40-ൽ തിരിച്ച് നമുക്ക് വായിക്കാം.
Comfort ye, my people, saith God. Speak ye comfortable words unto Jerusalem, and cry unto her that her warfare is accomplished, that her iniquity is pardoned. For she has received of the Lord's hand double for her sins.
എന്റെ ജനത്തെ ആശ്വസിപ്പിപ്പിൻ, ആശ്വസിപ്പിപ്പിൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. യെരൂശലേമിനോട് ആദരവോടെ സംസാരിച്ചു, അവൾ യുദ്ധസേവ കഴിഞ്ഞും അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടും അവൾ സകല തന്റെ പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്നും ഇരട്ടിയായി പ്രാപിച്ചും ഇരിക്കുന്നു എന്ന് അവളോട് വിളിച്ചു പറവിൻ.
The voice of him that crieth in the wilderness, prepare ye the way of the Lord, make straight in the desert a highway for our God.
കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ.
Every valley shall be exalted, and the mountain and hill shall be made low, and the crooked shall be made straight, and the rough places plain.
എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരയണം, വളഞ്ഞ ചെവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം.
And the glory of the Lord shall be revealed, and all flesh shall see it together, for the mouth of the Lord has spoken it.
യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും, യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്.
Now in the book of Samuel, 1 Samuel 3rd chapter, I want to read the 1st, 2nd and 19th verse.
ഇപ്പോൾ ശമൂവേലിന്റെ പുസ്തകത്തിൽ നിന്ന് 1 Samuel 3:1-2 പിന്നെ 19-ാമത്തെയും വചനമാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്.
And the child Samuel ministered unto the Lord before Eli. And the word of the Lord was precious in those days. There was no open vision.
ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു.
And it came to pass at the time when Eli was laid down in his place, and his eyes began to wax dim, that he could not see, ere the lamp of God went out in the temple of the Lord, where the ark of God was. And Samuel was laid down to sleep, that the Lord called, and he answered, Here am I.
ആ കാലത്ത് ഒരിക്കൽ ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാൺമാൻ മഹിയാതെ വണ്ണം അവന്റെ കണ്ണ് മങ്ങിത്തുളങ്ങിയിരുന്നു. ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കിടന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. യഹോവ ശമൂവേലിനെ വിളിച്ചു, അടിയൻ എന്ന് അവൻ വിളി കേട്ടു.
The 19th verse. And Samuel grew, and the Lord was with him, and he did let none of his words fall to the ground.
പത്തൊൻപതാമത്തെ വചനം. എന്നാൽ ശമൂൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല.
And we could draw much context from this glorious text. But this morning, and we just have about 20 minutes to get out in proper time from our, I guess the Sunday school is over, or maybe it follows this, I don't know. But however, I want to use the text of the voice of God in this last days.
ഓ, ഇത് ഇവിടെ ഒരു മാസത്തേക്ക് സംസാരിക്കേണ്ട അത്രയുമുണ്ട്. പിന്നെ ഈ മഹത്തായ വേദഭാഗത്തുനിന്ന് നമുക്ക് വളരെയേറെ പശ്ചാത്തലങ്ങളെ തിരഞ്ഞെടുക്കാം. എന്നാൽ ഇന്ന് രാവിലെ നേരം നാം നമ്മുടെ ഇതൊന്നും ഏകദേശം 20 നിമിഷം എടുക്കാം. സൺഡേ സ്കൂൾ കഴിഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു. അതല്ല, ഇത് കഴിഞ്ഞിട്ടാണോ എനിക്കറിയില്ല. എന്നാൽ എങ്ങനെയായാലും ശരി, ഞാൻ ഇതിൽ നിന്ന് ഈ അവസാന ദിവസങ്ങളിലെ ദൈവത്തിന്റെ ശബ്ദം എന്ന പ്രസംഗാധാരവാക്യത്തെ എടുക്കുകയാണ്.
It's a very outstanding time. We realize that where we're speaking from in the scriptures, that it said there was no open vision in the days of Samuel. Therefore, where there's no vision, the Bible said the people perish.
ഇത് വളരെ നല്ല ഒരു വിശിഷ്ടമായ സമയമാണ്. തിരുവചനത്തിലെ ഏത് ഭാഗത്തു നിന്നാണ് സംസാരിക്കുന്നത് എന്ന കാര്യത്തെ നാം തിരിച്ചറിയുന്നു. അത് പറയുന്നത് ശമൂവലിന്റെ സമയത്ത് ദർശനം ഏറെ ഇല്ലായിരുന്നു. ആയതിനാൽ ബൈബിൾ ഇപ്രകാരം പറയുന്നു, എവിടെയാണോ ദർശനമില്ലാതിരിക്കുന്നത് അവിടെ ജനങ്ങൾ നശിച്ചു പോകുന്നു.
We must have a vision, and visions comes to the prophets, and it's the word of the Lord spoken to them.
തീർച്ചയായും നമുക്കൊരു ദർശനമുണ്ടായിരിക്കണം. ദർശനങ്ങൾ പ്രവാചകന്മാരുടെ അടുക്കലേക്ക് വരുന്നു. അത് കർത്താവിന്റെ വചനം അവരോട് സംസാരിച്ചതാണ്.
And we find out that Eli was not a prophet. Eli was a priest. And he was getting old. And his eyes were going dim. And he could not see to get around. He's a great, heavy man. And he had begun to let the work of the Lord go undone.
ഏലി ഒരു പ്രവാചകനായിരുന്നില്ല എന്ന് നാം കണ്ടു കഴിഞ്ഞു. ഏലി ഒരു പുരോഹിതനായിരുന്നു. അവൻ വൃദ്ധനായപ്പോൾ അവന്റെ കണ്ണ് മങ്ങിത്തുടങ്ങുകയും ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അവന് കാണാനും കഴിയില്ലായിരുന്നു. ഒരു നന്നേ തടിച്ച മനുഷ്യനായിരുന്നു. അവൻ യഹോവയ്ക്കായി തുടങ്ങി വെച്ച ജോലികൾ ചെയ്യാതെ വിട്ടുകളഞ്ഞിരുന്നു.
That's something like it is of today. I think the church, the organization and denominations, they've been on the field for a long time and they're beginning getting laxed. And the work of the Lord is being left undone.
അത് ഏകദേശം ഇന്നത്തെ പോലെയാണ്. ഞാൻ ചിന്തിക്കുന്നത് ആ സംഘടനകളും നാമത്തെ വിഭാഗ്യസഭകളും അവർ വളരെ നാളുകളായി മൈതാനത്തിലുണ്ട്. മാത്രമല്ല, അവരുടെ തുടക്കം തന്നെ ശിഥിലമായി പോയിരിക്കുന്നു. വചനസത്യത്തെ, കർത്താവിന്റെ ജോലി ചെയ്യാതെ വിട്ടുകളഞ്ഞിരിക്കുന്നതായി കാണുന്നു.
The word of truth, because the church in itself has become dim-sighted, and we need today the voice of God to speak among us, bring us back.
സഭയാണെന്ന കാരണത്താൽ ആ വചനസത്യം അതിൽ തന്നെ കാഴ്ച കുറഞ്ഞു പോയതായി കാണുന്നു. ഇന്ന് നമ്മെ തിരികെ കൊണ്ടുവരാനായി നമ്മുടെ ഇടയിൽ ദൈവത്തിന്റെ ശബ്ദം സംസാരിക്കേണ്ടത് നമുക്ക് ആവശ്യമായിരിക്കുന്നു.
And see, Eli had laid down and his eyesight was failing. He was a priest and they had no open vision from the Lord. And that great need, and God has promised to meet the need of the hour. He always does that.
പിന്നെ നോക്കൂ, ഏലി കിടന്നു കഴിഞ്ഞിരുന്നു. മാത്രമല്ല, അവന്റെ കാഴ്ച നഷ്ടമായിക്കൊണ്ടിരുന്നു. അവൻ ഒരു പുരോഹിതനായിരുന്നു. അവർക്ക് ദൈവത്തിൽ നിന്ന് ഏറെ ദർശനം ലഭിച്ചിരുന്നില്ല. ആ മഹത്തായ ആവശ്യം. സമയത്തിൻ്റെ ആവശ്യത്തെ കർത്താവ് സന്ധിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നു. അവൻ സദാസമയത്തും ചെയ്യുന്നു.
And we need the voice of God today to meet the need of the hour. Meet the time that we're living in. And after he has promised it, we can rest assured that he will keep his promise. That's the confidence that the believer has in his maker, that he promised to meet the need.
ഈ സമയത്തിന്റെ ആവശ്യത്തെ സന്ധിക്കാൻ, നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന്റെ ആവശ്യത്തെ സന്ധിക്കാനായി നമുക്കിന്ന് ദൈവശബ്ദത്തെ ആവശ്യമായിരിക്കുന്നു. അവൻ അതിനെ വാഗ്ദത്തം ചെയ്തെങ്കിൽ അവൻ തന്റെ വാഗ്ദത്തം നിറവേറ്റുമെന്ന കാര്യത്തിൽ നമുക്ക് നിസ്സന്ദേഹം ഉറച്ചിരിക്കാം. അവൻ ആവശ്യം നിർവഹിക്കുമെന്ന കാര്യത്തിൽ വിശ്വാസിക്ക് തന്റെ സൃഷ്ടാവിൽ ഉറച്ച വിശ്വാസമുണ്ട്.
One reason that the church is in the condition that it's in is because there is so many voices. So many other voices to attract the church from the voice of God, till it's very doubtful that many would hear the voice of God, though it spoke right in their midst.
ഇന്നു സഭ ഈ അവസ്ഥയിലായിരിക്കുന്നതും അതിൽ സംഭവിച്ചിരിക്കുന്നതിന്റെ ഒരു കാരണം എന്തെന്നാൽ, എന്തുകൊണ്ടെന്നാൽ അനേക ശബ്ദങ്ങളുണ്ട്. ദൈവശബ്ദത്തിൽ നിന്നും സഭയെ ആകർഷിക്കാനായി അനേക ശബ്ദങ്ങളുണ്ട്. അനേകരുടെ മധ്യേ ദൈവശബ്ദം ഇന്നും കേൾക്കുന്നു എന്നിരിക്കലും അത് അവർ കേൾക്കുന്നു എന്ന കാര്യത്തിലും ഇപ്പോഴും വളരെ സംശയമുണ്ട്.
They perhaps wouldn't even understand it because it would be a foreign thing to them. They have got themselves so much centered on the voices of the day.
ഒരുപക്ഷെ അവർക്കത് മനസ്സിലായില്ലെന്നിരിക്കാം. എന്തുകൊണ്ടെന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് അന്യമായതാണ്. അവർ ഈ ദിവസത്തെ ശബ്ദങ്ങളിൽ അത്രയേറെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്.
And if we notice in our scripture reading that the voice of God was foreign to them, and it's become that way again today, that the voice of God, there is so many other voices.
നമ്മൾ വായിച്ച വേദഭാഗത്തെ നാം ശ്രദ്ധിച്ചാൽ അവർക്ക് ദൈവത്തിന്റെ ശബ്ദം അന്ന് ദുർലഭമായിരുന്നു. ദൈവത്തിന്റെ ശബ്ദം ഇന്നും ആ രീതിയിലേക്ക് വന്നിരിക്കുന്നു. മറ്റനേക ശബ്ദങ്ങളുണ്ട്.
And then if God promised he would give us that, and if other voices are contrary to the voice of God, then it must be the voice of our enemy to confuse us, that we would not understand the voice of God when it spoke.
എന്നാൽ ദൈവം നമുക്ക് അത് നൽകുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുകയും മറ്റ് ശബ്ദങ്ങൾ ദൈവത്തിന്റെ ശബ്ദത്തിന് വിരുദ്ധവുമായിട്ടായിരിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ ശബ്ദം സംസാരിക്കുമ്പോൾ മനസ്സിലാകാതിരിക്കാൻ നമ്മെ കുഴപ്പത്തിലാക്കാനുള്ള ശത്രുവിന്റെ ശബ്ദമാണ് അത്.
And we noticed it was something similar to that with Eli and with Samuel, but Eli recognized right away that it was God, and it was absolutely a blaspheme on Eli.
ഏലിയോടും ശമൂവേലിനോടും ഏകദേശം ഇത് സാമ്യമുള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. എന്നാൽ അത് ദൈവത്തിൻ്റെതായിരുന്നു എന്ന് ഏലിക്ക് മനസ്സിലായി. അത് വളരെ കൃത്യമായും ഏലിക്ക് മേലുള്ള ഒരു ദൂഷണമായിരുന്നു.
Because the voice of God speaking to Samuel had told him about Eli's wrongdoings. For he had babied his sons, and they had taken money and the flesh from the offerings that was not right, and they were doing things wrong, contrary to God's word.
എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ ശബ്ദം ശമൂവേലിനോട് സംസാരിക്കുകയായിരുന്നു. അവൻ ഏലിയുടെ തെറ്റായ ചെയ്തികളെപ്പറ്റി അവനോട് പറയുകയായിരുന്നു. എങ്ങനെയെന്നാൽ അവൻ തന്റെ ആൺകുട്ടികളെ ബേബിഡ് ചെയ്യിച്ചു. അവൻ വഴിപാടുകളിൽ നിന്നും മാംസവും പിന്നെ പണവും എടുക്കുമായിരുന്നു. അത് ശരിയല്ലായിരുന്നു. അവർ ദൈവത്തിന്റെ വചന വിരുദ്ധമായി തെറ്റായ കാര്യങ്ങളാണ് ചെയ്തിരുന്നത്.
And Samuel had only thing that Samuel could do was speak exactly, and he was a little reluctant to do so because it was against the very place that he was sent to be raised up in, Eli, and in the temple. But Eli said, speak on. And
ശമുവലിന് ചെയ്യാനാകുമായിരുന്ന ഏക കാര്യം പറയപ്പെട്ടത് അങ്ങനെ തന്നെ പറയുക എന്നതായിരുന്നു. അത് പറയുന്നതിൽ അവൻ അല്പം വൈമനസ്യമുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ എവിടെയായിക്കൊണ്ട് വളർത്തപ്പെടാൻ അയക്കപ്പെട്ടുവോ ഏലിക്കും ആലയത്തിന് വിരോധമായിട്ടായിരുന്നു. എന്നാൽ ഏലി പറഞ്ഞു, ഒന്നും മറയ്ക്കാതെ പറയൂ, കാണുന്നോ?
And he told him exactly what was going to happen. That Samuel or Eli's day was finished as a priest because God had spoke and God was sending his message through Samuel the prophet.
എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന കാര്യം, അതായത് ശമുവൽ അനിത ഒരു പുരോഹിതൻ എന്നോണം ഏലിയുടെ ദിനങ്ങൾ അവസാനിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവം സംസാരിച്ചിരിക്കുന്നു. പ്രവാചകനായ ശമുവേലിലൂടെ ദൈവം തന്റെ സന്ദേശമയച്ചു.
Very odd birth dedicated to the Lord from a child. God spoke to him as a child and was preparing him for a work that laid ahead. And Eli's time was finishing up.
വളരെ വിചിത്രമായ ജനനം. കുട്ടിക്കാലം മുതൽക്കേ ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടു. ഒരു കുട്ടിയായിരിക്കുമ്പോൾ ദൈവം അവനോട് സംസാരിച്ചു. മാത്രമല്ല മുന്നോട്ട് പോകുന്ന മുറയ്ക്ക് ഒരു പ്രവൃത്തി ചെയ്യാൻ അവനെ തയ്യാറെടുപ്പിക്കുകയായിരുന്നു. അതുമല്ല ഏലിയുടെ സമയം അവസാനിക്കുകയും ചെയ്യുന്നു.
There is so many voices in the earth today that it is absolutely a hard thing because it deadens the voice of the supernatural.
ഭൂമിയിൽ ഇന്ന് അനേക ശബ്ദങ്ങളുണ്ട്. അതായത് ഇത് തീർച്ചയായും ഒരു കഠിനമായ കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ അത് അലൗകികമായ ശബ്ദത്തെ ഉണർച്ചയേറ്റതാക്കി തീർക്കുന്നു.
There is so many intellectual voices. Great voices, a mighty man who are intellectual, that in their intellectual conditions even shake the nations. They're just not overnight people, but they shake nations, bringing great organizations together, great campaigns, loudly.
അനേക ബുദ്ധിവിഷയമായ ശബ്ദങ്ങൾ, ബുദ്ധിമാന്മാരും പ്രഗത്ഭന്മാരുമായവരുടെ മഹത്തായ ശബ്ദങ്ങൾ, അതായത് അവരുടെ ബുദ്ധിപരമായ സ്ഥിതിയിൽ രാജ്യങ്ങൾ പോലും നടുങ്ങുന്നു. അവർ അങ്ങനെ നിരസിച്ചു കളയാനാകുന്ന മനുഷ്യരല്ല. എന്തെന്നാൽ അവർ മഹത്തായ സംഘടനകളെ ഒരുമിച്ചുകൂട്ടി മഹത്തായ സംഘടിത പ്രവർത്തനത്താൽ ശബ്ദാലങ്കാരത്തോടെ രാജ്യങ്ങളെ ഉലയ്ക്കുന്നു.
Of how that these things go on and prosper. And there's voices that raise up and do these things, and it causes the voice of God to be placed way back somewhere. The true voice of God.
അപ്പോൾ ഒരു വ്യക്തി അല്പമൊന്ന് കുഴഞ്ഞു മറിയപ്പെടുന്നു. അതവരെ കുഴച്ചു മറിക്കാൻ അത് മതിയാകും. എങ്ങനെയാണ് ഇത് മുന്നോട്ട് ചെന്ന് സഫലമാകുന്നത്? പിന്നെ അവരുടെ ശബ്ദങ്ങൾ അത് ഉയർന്നു വന്ന് ഈ വക കാര്യങ്ങളെ ചെയ്യുന്നു. അത് ദൈവത്തിന്റെ ശബ്ദത്തെ, വാസ്തവമായ ദൈവത്തിന്റെ ശബ്ദത്തെ പുറകിലെവിടെയോ തള്ളിവിടുന്നു.
And the voice of God, they say, how will we know it's the voice of God? Because for today, then, it was a vindicated prophet.
മാത്രമല്ല ആ ദൈവത്തിന്റെ ശബ്ദം, അവർ ചോദിക്കുന്നത് ഇത് ദൈവശബ്ദമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത് എങ്ങനെ? എന്തുകൊണ്ടെന്നാൽ ഇന്നേക്ക് അങ്ങനെയാണെങ്കിൽ അതൊരു പ്രമാണിക്കപ്പെട്ട പ്രവാചകനായിരിക്കും.
Now, today how we know it's the voice of God because it's the manifestation of the prophet's word. This is God's prophet. And the true voice of God only brings back that real living supernatural God with his supernatural word, with the supernatural manifestation of the true word. Then we know that it's the voice of God.
ഇപ്പോൾ ഇന്ന് അത് ദൈവശബ്ദമാണെന്ന് ഞങ്ങൾ അറിയുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടെന്നാൽ അത് പ്രവാചകന്റെ സാക്ഷാത്കാരത്തിന്റെ ശബ്ദമാണ്. ഇത് ദൈവത്തിന്റെ പ്രവാചകനാകുന്നു. മാത്രമല്ല അവന്റെ അമാനുഷികമായ സത്യവചനത്തിന് വെളിപ്പെടുത്തലാണ്. അലൗകികമായ വചനത്താലും ദൈവത്തിന്റെ വാസ്തവമായ വചനത്തിന് മാത്രമേ ജീവിക്കുന്നതും അലൗകികമായ ദൈവത്തെ തിരികെ കൊണ്ടുവരാനാകൂ. അപ്പോൾ നമുക്ക് അത് തന്നെയാണ് ദൈവവിശുദ്ധമെന്ന് അറിയാനാകുന്നു.
But remember, it will glisten. It'll come forth. It'll do it.
എന്തുകൊണ്ടെന്നാൽ ആ അമാനുഷി അതിനെ അങ്ങനെ നിർജീവമാക്കി പുറത്താക്കുന്ന അതുപോലെ കാണപ്പെടുന്ന അനേകം അതേ മണ്ഡലത്തിലുണ്ടാകും. എന്നാൽ ഓർക്കൂ, അത് മിന്നിത്തിളങ്ങും, അത് മുന്നിലേക്ക് വരും. അതെ, അത് ചെയ്യും.
Now, there is a voice today in the world of politics. That's a great voice. And people, absolutely, in this great day of politics, it's all mixed up in their churches and everything.
ഇപ്പോൾ ലോകത്തിൽ ഇന്ന് രാഷ്ട്രീയത്തിന് ശബ്ദമുണ്ട്. അതൊരു ഗംഭീര ശബ്ദമാണ്. മാത്രമല്ല, ഈ ദിവസത്തെ മഹത്തായ രാഷ്ട്രീയത്തിൽ തീർച്ചയായും ജനങ്ങൾ അവരെല്ലാം അത് അവരുടെ സഭകളിലും മറ്റെല്ലാറ്റുമായി കലർത്തിയിരിക്കുന്നു.
And many times, that we have just seen recently that the voice of politics is actually stronger than the voice of God in the churches, or the American people would have never did what they just done. They'd have never done it.
പിന്നെ അനേക നേരങ്ങളിൽ അത് നാം വളരെ അടുത്തായി കണ്ടതാണ്. സഭകളിൽ ദൈവശബ്ദത്തെക്കാൾ രാഷ്ട്രീയ ശബ്ദം വാസ്തവമായും ബലപ്പെട്ടിരിക്കുന്നു. അതല്ലെങ്കിൽ അമേരിക്കയിലെ ജനം ഇപ്പോൾ അടുത്തായി ചെയ്തതുപോലെ മുമ്പൊരിക്കലും ചെയ്തിട്ടില്ല. കണ്ടോ, അവർ ഇതിനു മുമ്പൊരിക്കലും ചെയ്തിട്ടില്ല.
If the voice of God would been kept alive in the church, they'd have never made that mistake. But the voice of politics is so much stronger in the earth today than the voice of God until people sold their Christian birthright for a mess of popularity, education, and political power. It's such a shame to see it.
ദൈവശബ്ദത്തെ സഭകളിൽ തുടരാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അവർ ആ തെറ്റ് ചെയ്യില്ലായിരുന്നു. എന്നാൽ ഇന്നോ ഭൂമിയിൽ ദൈവത്തിന്റെ ശബ്ദത്തെക്കാൾ രാഷ്ട്രീയത്തിന്റെ ശബ്ദം വളരെ ബലമേറിയതായിരിക്കുന്നു. ജനങ്ങൾ തങ്ങളുടെ ക്രിസ്തീയ ജന്മാവകാശത്തെ ഒരു ചില കൂട്ടരുടെ ജനപ്രീതിക്കായി, വിദ്യാഭ്യാസത്തിനായി, രാഷ്ട്രീയ ശക്തിക്ക് വേണ്ടി വിറ്റുകളഞ്ഞിരിക്കുന്നിടത്ത് എത്തിയിരിക്കുന്നു. അത് കാഴ്ചയ്ക്ക് എത്ര ലജ്ജകരമായിരിക്കുന്നു.
The very thing that our nation was made what it's made on, the people turned right back around and voted in the thing that we left the other country in and the Plymouth Rock and Mayflower and them come over here and establish this great economy that we have.
എന്തിലേക്കാണോ നമ്മുടെ രാജ്യം ഉണ്ടാക്കപ്പെട്ടത്, അത് എന്തിനാലാണോ പണിയപ്പെട്ടത്, ജനങ്ങൾ അതിനെ ചുറ്റിക്കറങ്ങി, നാം മറ്റേ രാജ്യത്തെ ഉപേക്ഷിച്ചപ്പോഴുണ്ടായിരുന്നതിനെ വോട്ട് ചെയ്ത് അകത്താക്കി. പിന്നെ ആ പ്ലേമോത്ത് റോക്കും മെയ്ഫ്ലവറും മറ്റുള്ളവരും ഇവിടേക്ക് വന്ന് നമുക്ക് ഇന്നുള്ള ഈ മഹത്തായ സമ്പദ് കണ്ണെ ഉണ്ടാക്കി.
The very thing that we fought so hard to come out of, we put ourselves right back in its clutches. Because that the Bible speaks it would be that way.
അതിൽ നിന്നും പുറത്തു വരാനായിട്ടാണോ നാം വളരെയേറെ മല്ലിട്ടത്? നാം നമ്മുടെ ദുർലോഭ മോഹങ്ങളെ സ്വയം തിരിച്ച് പിന്നിലാക്കി. എന്തുകൊണ്ടെന്നാൽ അത് ആ രീതിയിൽ തന്നെയായിരിക്കുമെന്ന് ബൈബിൾ പറയുന്നു.
And the system of Eli, a priest instead of a prophet, the prophet is the word, and the priest was the church.
ഏലിയുടെ രീതി, ഒരു പ്രവാചകന് പകരം ഒരു പുരോഹിതൻ. പ്രവാചകൻ വചനമാകുന്നു, പുരോഹിതൻ സഭയായിരുന്നു.
And it's got in such a place till it begin to get so loose that the word is foreign to the people. They don't get it. Then you can speak it and they don't understand it because they're not trained to it. Paul said, if the trumpet gives an uncertain sound, who will know to prepare himself for battle?
വചനം ജനങ്ങളിൽ നിന്ന് അകലുകയും ജനങ്ങൾക്ക് വിദേശീയമാകുന്ന ഒരു സ്ഥാനത്തേക്ക് അത് വന്നെത്തുകയും ചെയ്തു. അവർക്കത് ലഭിച്ചിരുന്നില്ല. അതിനുശേഷം നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞാലും അവർക്കത് മനസ്സിലാകില്ല. എന്തുകൊണ്ടെന്നാൽ അവർക്ക് അതിനുള്ള ശിക്ഷണം സിദ്ധിച്ചിട്ടില്ല. പൗലോസ് പറഞ്ഞു, കാഹളം തെളിവില്ലാത്തൊരു നാദം കൊടുത്താൽ യുദ്ധത്തിനായി തയ്യാറെടുക്കാനാണോ എന്ന് ആർക്കറിയാനാകും?
The people are trained to a church voice, a church trumpet. We've got more in our Sunday school than the rest of them's got. That don't mean a thing.
ഒരു സഭയുടെ ശബ്ദത്താൽ, ഒരു സഭയുടെ കാഹളത്താലാണ് ജനങ്ങൾക്ക് ശിക്ഷണം സിദ്ധിച്ചിരിക്കുന്നത്. അവർക്കുള്ള എല്ലാവരെ ചേർത്താലും അതിലധികം പേർ ഞങ്ങളുടെ സൺഡേ സ്കൂളുണ്ട്, അത് യാതൊന്നും അർത്ഥമാക്കുന്നില്ല.
We've got more in our denomination than the rest of them's got. We're the biggest amongst the denominations. See, that's the kind of a voice that the people are trained for.
മറ്റുള്ള എല്ലാ സഭയിലെ ജനങ്ങളെ കൂട്ടിച്ചേർത്താലും അതിലധികം പേർ ഞങ്ങളുടെ വിഭാഗസഭയിലുണ്ട്. വിഭാഗസഭയിൽ വെച്ച് ഏറ്റവും വലുത് ഞങ്ങൾ ഇതാണ്. നോക്കൂ, അത്തരത്തിലുള്ള ശബ്ദത്താലാണ് ജനങ്ങൾക്ക് ശിക്ഷണം സിദ്ധിച്ചിരിക്കുന്നത്.
In the street, they go out to get the people and bring them in. Tens of thousands, times thousands in great campaigns. Bring them in.
തെരുവിലേക്ക് ചെന്ന് അവർ പുറത്തു ചെന്ന് ജനങ്ങളെ അകത്തായി കൂട്ടിക്കൊണ്ടുവരുന്നു. പതിനായിരക്കണക്കിന് പ്രാവശ്യം മഹത്തായോഗങ്ങളാൽ ആയിരങ്ങളെ അവർ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു.
What are they interested in? We got the biggest church, we got the biggest congregation, we got the highest member of Sunday school, we got the mayor of the city come to our church. That might be all good. But if that same church isn't trained to the voice of God, the gospel trumpet, what good does it do?
അവർ എന്തിനാണ് താല്പര്യം വെച്ചിരിക്കുന്നത്? ഞങ്ങൾക്കാണ് ഏറ്റവും വലിയ സഭയുള്ളത്. ഞങ്ങൾക്കാണ് ഏറ്റവും വലിയ ആൾക്കൂട്ടമുള്ളത്. ഞങ്ങൾക്കാണ് ഏറ്റവും വലിയ അംഗസംഖ്യയുള്ള സൺഡേ സ്കൂൾ ഉള്ളത്. പട്ടണത്തിലെ മേയർ ഞങ്ങളുടെ സഭയിലാണ് വരുന്നത്. അതെല്ലാം വളരെ നല്ലതായിരിക്കാം. എന്നാൽ അതേ സഭ ദൈവശബ്ദത്തിന്റെ ശിക്ഷണത്തെ സിദ്ധിച്ചിരിക്കുന്നില്ലെങ്കിൽ സുവിശേഷ കാഹളത്താൽ അതിന് എന്ത് നന്മയാണ് ഉണ്ടാകാൻ പോകുന്നത്?
The church didn't know the voice of the trumpet. And they don't know what to do.
നമ്മുടെ സർക്കാരിൽ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത് പോലെ ഒരു കാര്യം വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സഭയ്ക്ക് കാഹളത്തിന്റെ ശബ്ദം അറിയില്ല. മാത്രവുമല്ല അവർക്ക് എന്തു ചെയ്യണമെന്നും അറിയില്ല.
The great promise of prosperity, an intellectual giant coming in, and they went right over the very thing that the Bible predicted. And brought it in. See? A political voice.
സമ്പൽ സമൃദ്ധിയുടെ ആ മഹത്തായ വാഗ്ദത്തത്തിൽ ഒരു ബുദ്ധിരാക്ഷസൻ കടന്നുകൂടി. മാത്രമല്ല ബൈബിൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നതിനെ അവർ മറികടന്നു പോവുകയും അതിനെ അകത്തേക്ക് കടത്തുകയും ചെയ്തു. കാണുന്നോ, ഒരു രാഷ്ട്രീയ ശബ്ദം.
And it proved that it overrode the religious voice, or they'd never done what they did. The gospel voice.
അത് ആ മതപരമായ ശബ്ദത്തെ, സുവിശേഷ ശബ്ദത്തെ അത് ചവിട്ടിമതിച്ചതായി തെളിയിക്കുന്നു. അതല്ലെങ്കിൽ അവരെന്താണോ ചെയ്തത് അത് ചെയ്യില്ലായിരുന്നു.
Because we're promised a lot of stuff. We're promised prosperity. And no doubt but what we'll get it. But still, that doesn't mean anything to a believer.
എന്തുകൊണ്ടെന്നാൽ അത്തരത്തിലുള്ള അനേക കുൽസിത വാക്കുകളെ നമുക്കായി വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നമുക്ക് സമൃദ്ധി വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. മാത്രമല്ല എന്നാൽ നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നു എന്നതിലും സംശയമില്ല. എന്നാൽ ഇപ്പോഴും അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും അർത്ഥമാക്കുന്നില്ല.
Turn over in the book of Hebrews at the 11th chapter. Listen to that St. Paul speak how they in the days wandered about in sheepskins and goatskins, was destitute. Not a place couldn't enter the city.
എബ്രായ ലേഖനം തിരിച്ച് അതിന്റെ 11th അധ്യായത്തിൽ ആ ദിവസങ്ങളിൽ അവർ എങ്ങനെയായിരുന്നു എന്ന് പൗലോസ് പറയുന്നത് കേൾക്കൂ. ജടയാടുകളുടെയും കോലാടുകളുടെയും തോല് ധരിച്ച് അന്യമായിരുന്നു. ഒരിടമില്ല, പട്ടണത്തിൽ കടക്കാനാകില്ലായിരുന്നു.
I was reading in the Nicaea Council One of the great issues come up at Nicaea, Rome, 300 years after the death of Christ, and the great Nicaea Council, one of the great church that stood for what was right. They wanted the Bible. And the Roman converts of the first church of Rome had injected dogmas.
ക്രിസ്തുവിന്റെ ഭരണത്തിന് 300 വർഷങ്ങൾക്ക് ശേഷം റോമിലെ നിക്കായിൽ ആ മഹത്തായ വാദമുഖങ്ങൾ കടന്നു വന്നപ്പോൾ ആ മഹത്തായ നിക്കാ കൗൺസിലിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ വായിക്കുകയായിരുന്നു. ശരിയായതിനു വേണ്ടി നിലനിന്നുകൊണ്ടിരുന്ന ആ മഹത്തായ സഭയ്ക്ക് ആവശ്യമായിരുന്നത് ബൈബിളായിരുന്നു. ആ റോമാക്കാരാൽ മതപരിവർത്തനം ചെയ്യപ്പെട്ട ആദ്യ റോമൻ സഭ അതിൽ സിദ്ധാന്തങ്ങളെ തിരികെ കയറ്റി.
Christmas, Christ is no more born on the 25th day of December than I was. Why, the hills of Judea are snowing. It contrasts all other Bible prophecies. He was born in the spring like all lambs are born.
ഉദാഹരണം, നമുക്ക് ക്രിസ്മസ് ഉണ്ട് എന്ന് പറയുന്നതുപോലെ ക്രിസ്തുമസ് ഞാൻ ആയിരുന്നതുപോലെ ക്രിസ്തു പിറന്നത് ഡിസംബർ 25-നല്ല എന്നാൽ യഹൂദയിലെ മലഞ്ചെരുവിൽ ആ ദിവസങ്ങളിൽ മഞ്ഞുണ്ടായിരിക്കും. മാത്രമല്ല, അവൻ ബൈബിളിന്റെ മറ്റെല്ലാ പ്രവചനത്തിനും അത് വിരുദ്ധവുമായിരിക്കുന്നു. എല്ലാ കുഞ്ഞാടുകളും പിറക്കുന്നതുപോലെ അവൻ പിറന്നത് ഒരു വസന്തകാലത്താണ്.
Why wasn't he not just run up to the altar, to this altar where he was nailed to the cross? He was led to the cross. You lead the sheep to the slaughter. He was a lamb. Then he was born when lambs is born.
അവൻ ഒരു വീട്ടിൽ ജനിക്കാതെ എന്താണ് ഒരു ആട്ടിൻകുട്ടിയിൽ പിറന്നത്? അവൻ ഒരു ചെമ്മരിയാടിൻകുട്ടിയായിരുന്നു. എന്താണ് അവൻ നേരെ അനിത അവരെ ആളുകളെ തറച്ച് കുരിശിലേക്ക് ബലിയർപ്പണ വേദിയിലേക്ക് ഓടിപ്പാകാത്ത എന്തുകൊണ്ടാണ്? അവനെ ക്രൂശിലേക്ക് നയിക്കണമായിരുന്നു. നിങ്ങൾ കശാപ്പ് ചെയ്യുന്നിടത്തേക്ക് ആടിനെ തെളിച്ചുകൊണ്ടുപോകുന്നു. അവൻ ഒരു ചെമ്മരിയാട്ടിൻകുട്ടിയായിരുന്നു. അതിനാലാണ് അവൻ ആടുകൾ പ്രസവിക്കുന്ന നാളുകളിൽ പിറന്നത്.
December the 20th until December the 25th, there's hardly a moving at all of the sun. It varies a little each day. It gets longer, longer, longer till it hits its longest day in July. And then in December, its shortest day.
എന്നാൽ അത് ചെയ്തതിനാൽ അവർക്ക് സൗരയൂഥത്തിലുള്ള സൂര്യദേവന്റെ ജന്മദിനത്തെ എടുക്കാൻ സാധിച്ചു എന്ന് നിങ്ങൾ കാണാനാകും. ഡിസംബർ 20 മുതൽ ഡിസംബർ 25 വരെ ആ സൂര്യന്റെ ചലനം വളരെ സാവധാനത്തിലാണ്. അത് ഓരോ ദിവസവും അല്പം അല്പം വ്യത്യാസപ്പെടുന്നു. പിന്നെ നീണ്ട് ജൂലൈ മാസത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമാകുന്നതുവരെ ദൈർഘ്യമായി കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, അത് കഴിഞ്ഞ ഡിസംബറിലാണ് ഏറ്റവും ചെറിയ പകൽ. അപ്പോൾ ആ ഡിസംബർ 25-ലെ ആ ചെറിയ ദിവസത്തിൽ ഡിസംബർ 20 മുതൽ 25 വരെ അവർക്ക് റോമൻ സർക്കസും സൂര്യപുത്രന്റെ ജന്മദിനാഘോഷങ്ങളും ഉണ്ടാകും.
So then Jupiter, which is a Roman god, and then they injected it and saying then we will take the son of God and the sun god's birthday, put that together to be one great celebration. That's contrary. And all the many injections that they placed in there.
അത് കഴിഞ്ഞാൽ വ്യാഴഗ്രഹം, അത് റോമാക്കാരുടെ ഒരു ദേവനായിരുന്നു. അതിനെ അവർ അതിൽ തിരികെ കയറ്റിയ ശേഷം ഇങ്ങനെ പറയാൻ തുടങ്ങി, ഞങ്ങൾ ദൈവപുത്രന്റെയും സൂര്യദേവന്റെയും ജന്മദിവസങ്ങളെ ഒരുമിച്ചാക്കി ഒരു മഹാ ഉത്സവം കൊണ്ടാടും. അത് കടകവിരുദ്ധമാണ്. പിന്നെ ഓ അനേക കുത്തിത്തിരികളുകൾ അവർ അതിൽ അവിടെ വെച്ചു.
And then when them true man of God who wanted to stay with the word, like Polycarp, Irenaeus, Martin, those great early sainted men who wanted to stay with the truth, and when they brought through the Nicaea Council, Some of those people had been so rejected until prophets came in out of the wilderness with nothing around it but a piece of sheepskin to sit in that council. But they know the word of the Lord.
പോളികാർപ്പും ഇറാനിയോസും മാർത്തിനെപ്പോലെയുമുള്ള ആദ്യകൽ വിശുദ്ധന്മാരായ അത്തരത്തിലെ മഹാന്മാർ സത്യത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നവർ. ആ മനുഷ്യർ വചനത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവർ അവരുടെ വിചാരത്തെ നിക്കാസമിതിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആലോചന സമിതിയിൽ ഇരിക്കാൻ ഒരു കഷ്ണം ആട്ടിൻ തോലല്ലാതെ മറ്റൊന്നും ചുറ്റാനില്ലായിരുന്ന പ്രവാചകന്മാർ വനാന്തരത്തു നിന്നും വന്നിരുന്നത് പോലെ അവരിൽപ്പെട്ടവർ നിരസിക്കപ്പെട്ടു. എന്നാൽ അവർക്കോ ദൈവത്തിന്റെ വചനം അറിയാമായിരുന്നു.
Bloody politics and overrode it. Then we had 1,000 years of dark age. But God promised that that trumpet would sound again. Always the people listens to the true voice of the word. Always examine what you do by the word.
എന്നാൽ പ്രശസ്തി ആ ദിവസങ്ങൾ ഉണ്ടായ 15 ദിവസത്തെ രക്തമ്പുരണ്ട രാഷ്ട്രീയം അതിനെ ചവിട്ടി മതിച്ചു കളഞ്ഞു. നോക്കൂ, അതിനുശേഷം നമുക്ക് 1000 ആണ്ട് കറുത്ത യുഗം ആയിരുന്നു. എന്നാൽ ആ കാഹളം വീണ്ടും ധ്വനിക്കുമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിരുന്നു. നിരന്തരമായി ജനങ്ങൾ സത്യവചനത്തിന്റെ ശബ്ദം കേൾക്കുകയും എല്ലായ്പ്പോഴും നിങ്ങൾ വചനം മൂലം എന്താണ് ചെയ്യുന്നതെന്ന് പരിശോധിക്കുകയും ചെയ്യുന്നു. രാഷ്ട്രീയ ശബ്ദം അമേരിക്കയിലുള്ള നമ്മളും ലോകത്തിൽ ബാക്കിയുള്ള എല്ലാവർക്കും ഇന്ന് ഉച്ചത്തിൽ സംസാരിക്കുന്ന ശബ്ദമുണ്ട്. അത് ഹോളിവുഡ് ശബ്ദമാണ്. അത് ലോകത്തെ പിടിച്ചടക്കിയിരിക്കുന്നു. എന്തെങ്കിലും ചിലതുമായി ആരെങ്കിലും ഹോളിവുഡിൽ നിന്ന് വരട്ടെ, അതിനെ നിങ്ങൾക്ക് രാജ്യത്തെമ്പാടും കാണാൻ കഴിയുന്നു. ഇപ്പോൾ നമ്മുടെ സ്ത്രീകളിൽ അവരുടെ വസ്ത്രത്തിലും അവരുടെ മുടിയിലും അവർ ഡിസൈൻ ഉണ്ടാക്കിയതായി നാം ശ്രദ്ധിക്കുന്നു. അവർ ആ വസ്ത്രത്തെ തയ്യാർ ചെയ്യുന്നു.
Don't ever pattern yourself after that kind of example because it's perishable. Always hear the voice of God, what he says about it.
അതിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ കാഹളത്തെ സഭ നിശ്ചയമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്നാൽ വളരെയേറെ കുഴച്ചിലിൽപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ അനുകരിക്കാൻ ആകും വിധം മറ്റുള്ളവരെ ധരിച്ചിരിക്കുന്ന നിങ്ങൾ കാണുന്നു. ഒരിക്കലും നിങ്ങളെ സ്വയം അത്തരത്തിലെ മാതൃകയ്ക്കൊപ്പിച്ച് അനുകരിക്കരുത്. എന്തെന്നാൽ അത് നശിച്ചു പോകുന്നവയാണ്. എല്ലായ്പ്പോഴും അവൻ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന ദൈവശബ്ദത്തെ കേൾക്കുക.
And then we notice in Hollywood they raise up things, and just let me speak just a moment on this before we go further.
അതിനുശേഷം നാം വീണ്ടും ഹോളിവുഡിലേക്ക് നോക്കിയാൽ അവർ ചില കാര്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നു. നാം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് എന്നെ ഒരു നിമിഷത്തേക്ക് ഇത് പറയാൻ അനുവദിക്കുക.
There was a thing come out not long ago that a man on Hollywood, nothing against the man, now he's a mortal that Christ died for, but just to show you.
അവിടെ ഒരു കാര്യം വളരെ മുമ്പല്ലാതെ ഉയർന്നു വന്നു. അതായത് ഹോളിവുഡിൽ ഒരു വ്യക്തി, ഇപ്പോൾ ആ വ്യക്തിക്ക് വിരോധമായിട്ട് യാവുന്നുമല്ല, ക്രിസ്തു എന്തിലേക്ക് മരിച്ചോ അയാൾ ഒരു മർത്യൻ മാത്രം, എന്നാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്.
They invented a little thing called the kids use called a hula hoop or something. And if you ever noticed the vulgarity and things that follow that, what? In the little children. That's not right.
കുട്ടികൾ ഹുലി ഹൂപ്പ് അതല്ല, അങ്ങനെ എന്തോ വിളിക്കാറുള്ള ഒരു കാര്യം അവർ കണ്ടുപിടിച്ചു. കുട്ടികളിൽ അതിനുശേഷം അനേക അശ്ലീലത പിൻപറ്റുന്നതായി നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചോ? അത് ശരിയായതല്ല.
Now, Hollywood is full of the gunfighters. Now, anyone that knows history knows that them people back there in them days that was gunfighters like the different fellows, they wasn't decent citizens. They were renegades. They were like Al Capone and Dillinger.
ഇപ്പോൾ ഹോളിവുഡ് നിറയെ തോക്കധാരി യോദ്ധാക്കളാണ്. ഇപ്പോൾ വ്യത്യസ്ത തരത്തിലെ തോക്കധാരികളായ യോദ്ധാക്കൾ. അവർ അവരുടെ ദിവസങ്ങളിൽ സജ്ജനസമ്മതമായ പൗരന്മാരായിരിക്കില്ല എന്ന കാര്യം അന്നത്തെ ചരിത്രമറിയുന്ന ആർക്കായാലും ശരിക്കറിയാം. അവർ അൽ കപ്പോനെയും ഡില്ലിങ്കറെ പോലെയുമുള്ള മറ്റു വിശ്വാസ
ഘാതകരായിരിക്കും. I heard on the monitor the other day that the fellow that plays it, Arnez or something, or Arnez, or I forget what his name is, and he's supposed to take, he represents Matt Dillon, who was a sheriff in Kansas.
Gunsmoke എന്നവർ വിളിക്കുന്ന ഒരു ഹോളിവുഡ് വിനോദം. അവർ അതിനെ അങ്ങനെയാണ് പറയുന്നത്. ആ വിനോദം ടെലിവിഷനിൽ അവർക്കുണ്ട്. ആ വ്യക്തി അതിനെ കളിക്കുമ്പോൾ ഞാൻ അതിനെ മോണിറ്ററിൽ കണ്ടു. ആർണസോ അതല്ല മറ്റാരാണ്, അന്യഥ ആർണസ്, അതുമല്ല അയാളുടെ പേരെന്തായിരുന്നു എന്ന് കാര്യം ഞാൻ മറന്നുപോയി. അയാൾ അത് എടുക്കേണ്ടതുണ്ടായി. അയാൾ കാൻസാസിലുള്ള ഒരു സമാധാന രക്ഷകന്റെ ഭാഗത്തെ പ്രതിനിധീകരിക്കുകയായിരുന്നു.
And Matt Dillon was as yellow as a rabbit. He shot 28 men in the back, innocent people. Going outside of Dodge City and waiting in a bush, and when a man come along, that somebody call him and tell him that there was a certain villain coming through, and he stay out there, and when the man come in and shoot him through the back.
Matt Dillon ഒരു മുയലിനെ പോലെ മഞ്ഞനിറത്തോട് കൂടിയവനായിരുന്നു. അവൻ 28 നിർദോഷികളായ മനുഷ്യരെ അവരുടെ പിന്നിലൂടെ വെടിവെച്ചിട്ട് ഡോഡ്ജ് സിറ്റിയുടെ പുറത്തേക്ക് പോയി ഒരു കുറ്റിച്ചെടിക്കടിയിൽ കാത്തിരുന്നു. പിന്നെ ഒരു മനുഷ്യൻ അതുവഴി കടന്നു പോകുമ്പോൾ ആരോ ഒരാൾ അയാളെ വിളിച്ചിട്ട് അതുവഴി ഇന്ന വില്ലൻ കടന്നു വരുന്നു എന്നറിയിക്കുകയും അയാൾ അവിടെ തന്നെ കാത്തിരുന്നുകൊണ്ട് ആ മനുഷ്യൻ കടന്നു വന്നപ്പോൾ അവൻ അവനെയും പിന്നിലൂടെ വെടിവെച്ച് വീഴ്ത്തി.
But the little children of our country can tell you more about Matt Dillon than they can tell you about Jesus Christ.
ഇപ്പോൾ അതുവഴിയായി കടന്നു വന്ന ആ വ്യക്തി ഒരു വലിയ കക്ഷിയായിരുന്നു എന്ന് നമുക്കറിയാം. എന്താണ് അത്? അത് തീർത്തും പാപത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തിലുള്ള കൊച്ചുകുട്ടികൾക്ക് യേശു ക്രിസ്തുവിനേക്കാൾ കൂടുതൽ മാറ്റ് ഡില്ലനെ പറ്റി നിങ്ങളോട് പറഞ്ഞു തരാനാകും.
The stores, the 10-cent stores, and the clothing department is hanging full of little toy guns with little hats that you could buy anywhere. It's all right to wear that, but I'm just telling you, you see. Then the commercial world picks that thing up and makes millions of dollars off of it.
കഥകൾ, 10-cent വിലയുള്ള കഥകൾ വസ്ത്രശാലകളിൽ മുഴുവനും ചെറിയ ചെറിയ കളിത്തോക്കുകളും ചേർത്ത് തൂക്കിയിരിക്കുന്നു. അതിന്റെ കൂടെ ചെറിയ തൊപ്പിയുമുണ്ട്. അത് നിങ്ങൾക്ക് എവിടെ ഒന്നും വാങ്ങാനാകുന്നു. അത് ധരിക്കുന്നതിന് കുഴപ്പമില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കാണുക, അവയെ വാണിജ്യ ലോകം അതിനെടുത്ത് അതിൽ നിന്നും ദശലക്ഷക്കണക്കിന് ഡോളറുകൾ സമ്പാദിക്കുന്നു.
We have what we call St. Patrick's Day. We have what we call these religious holidays. And the commercial world has picked it up. And they make millions of dollars.
നമുക്കുണ്ടായിരിക്കുന്ന വിശുദ്ധ പാട്രിക്കിന്റെ ദിവസം എന്ന് നാം വിളിക്കുന്ന അതിനെ നാം മതബോധമുള്ള അവധി നാൾ എന്ന് നാം വിളിക്കുന്നു. അതിനെ വാണിജ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ലോകം അതിനെടുക്കുകയും അവർ അതിനാൽ ദശലക്ഷക്കണക്കിന് ഡോളറുകൾ സമ്പാദിക്കുകയും ചെയ്യുന്നു.
Mother's Day, bunches of flowers, whatever day should be an honorable day to mother. She's off somewhere old, go see her. That'll be worth more than all the flower you could send her or anything else.
അമ്മമാരുടെ ദിവസം, പൂച്ചെണ്ടുകളുടെ കൂട്ടം. എന്തുകൊണ്ട് ഓരോ ദിവസവും അമ്മയെ ബഹുമാനിക്കുന്ന ദിവസമാക്കിക്കൂടാ? അവൾ വൃത്തിയായി ദൂരത്തെവിടെയെങ്കിലും ആയിരിക്കുന്നെങ്കിൽ പോയി അവളെ നോക്കൂ. അത് നിങ്ങൾ അവൾക്കായിട്ട് അയക്കുന്ന സകല പൂക്കളെക്കാളുമോ അതല്ല മറ്റെന്തെങ്കിലേക്കാളുമോ വളരെ വിലയേറിയതായിരിക്കും.
See, but they pick it up. It's a voice, and we blend right in with it. It's really not right. But what are you going to do? See, I'm trying to get to a point here to tell you something. What I believe, the voice is rare. The voice of God.
നോക്കൂ, എന്നാൽ അവർ അതിനെ ഏറ്റെടുക്കുന്നു. അത് ഒരു ശബ്ദമാണ്. പിന്നെ നാം അതിനെ അകത്ത് ഇടകളന്ന് കിടക്കുകയാണ്. അത് വാസ്തവമായി ശരിയല്ല. എന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നോക്കൂ, ഞാൻ വിശ്വസിക്കുന്ന എന്താണോ അതിലേക്കൊരു കാര്യത്തെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. ദൈവത്തെ ശബ്ദം, ആ ശബ്ദം വിരളമായിരിക്കുന്നു.
Now we find out if they set the pace. And did you ever notice our young boys has become Ricky and Elvis? You got a child named that, change it right quick. Call him number one or two or something.
ഇപ്പോൾ അവർ ഗതി തയ്യാറാക്കി വെച്ചിരിക്കുന്നു. പിന്നെ നമ്മുടെ കൗമാരക്കായ ആൺകുട്ടികൾ റിക്കിയെയും എൽവിസിനെയും പോലെയായി തീർന്നിരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത്തരത്തിലെ പേരുള്ള ഒരു കുഞ്ഞുണ്ടെങ്കിൽ വളരെ വേഗം അതിന്റെ പേര് മാറ്റിയിടുക. അവനെ നമ്പർ ഒന്നെന്നോ നമ്പർ രണ്ടെന്നോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിളിച്ചുകൊള്ളുക.
You're on numerology. No, I'm not. I'm on thus saith the Lord.
ചെയ്യരുത്. അത് ഭയാനകമായ ഒരു പേരിലെന്തിരിക്കുന്നു എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. എന്താ, തീർച്ചയാണ്, അത് എന്തോ അർത്ഥമാക്കുന്നു. നിങ്ങളുടെ പേർ നിങ്ങളുടെ ജീവിതത്തെ പ്രത്യേക തരത്തിലുള്ളതാക്കുന്നു. ഇപ്പോൾ ബ്രദർ ബ്രാനം, നിങ്ങൾ സംഖ്യാ ജ്യോതിഷത്തിൽപ്പെട്ട ആളാകുന്നു. അല്ല, ഞാനതല്ല. ഞാൻ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നതിന്മേലാകുന്നു.
Why was it when Jacob, he lived to his name as deceiver, supplanter, Jacob. And when God changed him, he changed his name.
യാക്കോബ് കവർച്ചക്കാരൻ, ഒരു ചതികനായി അവൻ ജീവിച്ചിരുന്നപ്പോൾ അവന്റെ പേർ യാക്കോബ് എന്നായിരുന്നു. പിന്നെ ദൈവം അവനെ മാറ്റിയപ്പോൾ അവന്റെ പേർ മാറ്റി.
God changed Saul to Paul, Simon to Peter. Certainly it has something. And Ricky and Elvis and such names as that is the modern American name which throws a child automatically right into that.
ദൈവം ശൗലിനെ പൗലോസാക്കി, ശിമോനെ പത്രോസാക്കി. തീർച്ചയായും അതിൽ എന്തോ ചിലതുണ്ട്. റിക്കി എന്നും എൽവിസ് എന്നും അത്തരത്തിലുള്ള പേരുള്ളതും നൂതന അമേരിക്കൻ പേരുകൾ. അത് ഒരു കുട്ടിയെ യാന്ത്രികമായി തന്നെ അതിലേക്ക് എറിഞ്ഞു കളയുന്നു.
See what I mean? I hope I better back up and don't get too far on a limb here. See what I mean? She wouldn't understand.
ഞാൻ അർത്ഥമാക്കുന്നത് എന്താണെന്ന് കാണുന്നോ? ഇപ്പോൾ ഞാൻ അത് ചെയ്യരുതായിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ സീമ വിട്ട് അതിന് ഒരൽപ്പം പോയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനാകില്ല. അത് തിരികെ വയ്ക്കുന്നതാണ് നല്ലത് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ അർത്ഥമാക്കുന്നതാണെന്ന് കാണുന്നു.
But all these things is not even understood by the common person. They don't catch it. Because they got one trend. That's all they listen to. Those voices.
എന്നാൽ ഈ വക എല്ലാ കാര്യങ്ങളും സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നവയല്ല. അവർക്കത് പിടികിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അവർക്കൊരു ചായ്വുണ്ട്. ആ ശബ്ദങ്ങളെ മാത്രമേ, അവയെ മാത്രമേ അവർക്ക് കേൾക്കാനാവുകയുള്ളൂ.
There's a voice of philosophers, communism, promise and something that they cannot stay by. And yet a great percent of the American people are wrapped up in communism.
തത്വചിന്തകന്മാർക്ക് കമ്മ്യൂണിസത്തിന് അവർ വാഗ്ദത്തം ചെയ്യുന്ന കാര്യത്തിൽ തന്നെ നിലനിൽക്കാൻ പറ്റാത്തതായ ചില ശബ്ദമുണ്ട്. എന്നിട്ടും ഒരു വലിയ ശതമാനം അമേരിക്കൻ ജനങ്ങളും കമ്മ്യൂണിസത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു.
Communism zones, rather, in Germany, on the east side of Berlin.
ഇപ്പോൾ ഞാൻ കമ്മ്യൂണിസം ഉള്ളിടത്ത് കമ്മ്യൂണിസമുള്ള മേഖലകളിൽ വിശേഷാൽ ജർമ്മനിയിലെ ബെർലിന്റെ കിഴക്ക് ഭാഗത്തുണ്ടായിരുന്നു.
They had great big houses to show the outside. You ought to walk on the inside and they're not even finished. It's a false economy. They're trying to push over something.
അവർക്ക് പുറത്തുള്ളവർ കാണാനായി വലിയ വീടുകളുണ്ടായിരുന്നു. നിങ്ങൾ അതിനകത്തെ കടഞ്ഞെന്ന് നോക്കാനിടയായാൽ അവ പണി തീർന്നിട്ട് പോലുമില്ലായിരിക്കും. അതൊരു വ്യാജമായ സമ്പദ് ഘടനയാണ്. അവർ മറ്റു ചിലതിനെ മുകളിലൂടെ തള്ളിക്കൊണ്ടു പോകുവാൻ ശ്രമിക്കുന്നു.
And in Russia, the birthplace of communism, which many years ago, when I was just a boy preacher, I'd say 33 years ago, when Nazism, fascism, and communism was rising, I said, I speak in the name of the Lord, they'll all wind up in communism.
മാത്രമല്ല, കമ്മ്യൂണിസത്തിന്റെ ജന്മസ്ഥലമായ റഷ്യയിൽ അത് വളരെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അന്ന് ഞാൻ ഒരു ചെറുപയ്യനായ പ്രാസംഗികനായിരുന്നു. 33 വർഷങ്ങൾക്ക് മുമ്പ് എന്നെനിക്ക് പറയേണ്ടതുണ്ട്, നാസിസവും ഫാസിസവും കമ്മ്യൂണിസവും ഉത്ഭവിച്ചിരുന്ന സമയം. ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവിന്റെ നാമത്തിൽ പറയുകയാണ്, അവയെല്ലാം കൂടി കമ്മ്യൂണിസത്തിൽ അവസാനിക്കും.
But did you ever think God has left us an avenue out if we just take it? There's only 1% of Russia that's communism. 1%. But they're the controlling percent.
എന്നാൽ അതിനെ നാം അങ്ങനെ എടുത്തുന്നിരിക്കലും നമുക്ക് പുറത്തേക്ക് കടക്കാൻ ഒരു വിശാല വീതി ദൈവം അവശേഷിപ്പിച്ചിരുന്നു എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? റഷ്യയിൽ 1% കമ്മ്യൂണിസ്റ്റ് ഉള്ളൂ. 1% എന്നാലോ അവരാണ് ശതമാനത്തെ നിയന്ത്രിക്കുന്നത്.
1% of communism. 1% of Russia is communism, rather. But they control. And the same thing. Hollywood's one place. But they're in control.
കമ്മ്യൂണിസത്തിന്റെ 1%. അതിനേക്കാൾ റഷ്യയുടെ 1% കമ്മ്യൂണിസം. എന്നാൽ അവരാണ് നിയന്ത്രിക്കുന്നത്. പിന്നെ അതേ കാര്യം ഹോളിവുഡ് മറ്റു സ്ഥലം. എന്നാൽ അവരാണ് നിയന്ത്രിക്കുന്നത്.
About 1/3 or 2/3 of the population of the United States goes to church and its church members, but they control in those denominations.
അമേരിക്കൻ ഐക്യനാടുകളിലെ ഏകദേശം 1/3 അതല്ലെങ്കിൽ 2/1 ജനതയും ദേവാലയങ്ങളിലേക്ക് പോകുന്നു. മാത്രമല്ല, അവർ സഭയിലെ അംഗങ്ങളുമാണ്. എന്നാൽ അവർ ഈ വിഭാഗീയ സഭകളെ നിയന്ത്രിക്കുന്നു.
What communism needs over there is the voice of God. Rise up among them.
Amen.
And it'll put it to a shame.
അവിടെ കമ്മ്യൂണിസത്തിന് ആവശ്യമായിരിക്കുന്നതിനാൽ അവരുടെ ഇടയിൽ ദൈവത്തിന്റെ ശബ്ദം ഉയർന്നു വരണം. അത് അതിനെ നാണം കെടുത്തി കളയും.
In Finland, when that little boy was raised from the dead that day, and there was bringing me 3 squares away where this little fellow was raised up the dead, communist soldiers, Russians, standing there with the Russian salute, and the tears running down their cheeks, they said, we will receive a God that can raise the dead.
Amen.
ആ ദിവസം ഫിൻലാൻഡിൽ വെച്ച് ആ ചെറുബാലിനെ മരണം ഉയർത്തിയപ്പോൾ അവരെന്നെ 3 മൈതാനത്തിനപ്പുറം ദൂരത്തുനിന്ന് കൂട്ടിക്കൊണ്ടു വരികയായിരുന്നു. എവിടെ വച്ചാണോ ഈ ചെറുബാലൻ മരിച്ചവൻ ഉയർത്തെടുത്തത്, റഷ്യക്കാരായ കമ്മ്യൂണിസ്റ്റ് പട്ടാളക്കാർ അവരുടെ റഷ്യൻ സലൂട്ടുമായി നിന്നുകൊണ്ടിരിക്കുകയും അവരുടെ കവിളുകളിലൂടെ കണ്ണു തുഴുകിയുമിരുന്നു. അവർ പറഞ്ഞു, മരിച്ചവൻ ഉയർപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെ ഞങ്ങൾ സ്വീകരിക്കും.
It's the negligence of the Catholic Church and the Lutheran Church and all those denominations, and they're taking all the money and building organizations and giving the people nothing. They live like the rest of the people.
അവർ ലൂഥറൻ സഭയുടെയും കത്തോലിക്ക സഭയുടെയും മറ്റ് വിഭാഗ സഭകളുടെയും വീഴ്ചയാണ്. അവർ പണമെല്ലാം എടുത്ത് സംഘടനകൾ കെട്ടിപ്പണിയുന്നു. മാത്രമല്ല, ജനങ്ങൾക്ക് യാതൊന്നും കൊടുക്കുന്നില്ല. അവർ മറ്റു ജനങ്ങളെപ്പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു.
Is a prophet to rise on the scene with the word of the Lord that can shut them out. Then that 90% will take over.
അവർക്ക് കിട്ടിയിരിക്കുന്ന രക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്ന എന്താണെന്ന് ദൈവത്തിന്റെ വചനവുമായി ഒരു പ്രവാചകൻ കാഴ്ചയിൽ വന്ന് അതിനെ കഴിയണം, വാഴടിപ്പിക്കാൻ കഴിയണം. അപ്പോൾ ആ 90% അതിനെ കൈയടക്കും.
What America needs is a voice of the prophet of God who can stand up and condemn Hollywood and condemn these things in the name of Jesus Christ, and the Holy Ghost Church will take over. Too much confusion. See, too many voices of contrast against it.
അമേരിക്കയ്ക്ക് ആവശ്യമായിരിക്കുന്നതെന്നാൽ ദൈവത്തിന്റെ വചനവുമായി ഒരു പ്രവാചകൻ ഹോളിവുഡിനെ കുറ്റം വിധിക്കാൻ യേശുക്രിസ്തു നാമത്തിൽ ഈ വക കാര്യങ്ങളെ കുറ്റം വിധിക്കാൻ കഴിയുന്നവൻ ആവശ്യമായിരിക്കുന്നു. അപ്പോൾ ആ പരിശുദ്ധാത്മസഭ അതിനെ കൈയടക്കും. വളരെയേറെ കുഴച്ചൽ, നോക്കൂ, അതിനെ ഭേദം കാട്ടുന്ന അനേക ശബ്ദങ്ങളായിരിക്കുന്നു.
The church, its voice, each one wants more members. The Baptist wants it all, Methodist wants it all, Presbyterian. We all have these, and Catholics look like it's going to take it all. And they will. That's exactly the voice of God out of this Bible. They will rule. But the Most High God shall finally rule. The saint shall take over one day. The Bible said so. They will take over.
സഭയ്ക്ക് അതിന്റേതായ ശബ്ദമുണ്ട്. ഓരോന്നും കൂടുതലായി അംഗങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രസ്ബിറ്റേറിയനും ബാപ്റ്റിസ്റ്റും അതിനെ മുഴുവൻ ആഗ്രഹിക്കുന്നു. ബത്തടിസ്റ്റ് മുഴുവനും ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അതുണ്ട്. കത്തോലിക്കർ അതെല്ലാം എടുക്കുമെന്ന പോലെ കാണപ്പെടുന്നു. മാത്രമല്ല, അവരത് ചെയ്യും. അത് കൃത്യമായും ഈ ബൈബിളിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദമാണ്. അവർ ഭരിക്കും. എന്നാലോ അവസാനം പരമോന ദൈവം ഭരണം നടത്തും. ഒരു ദിവസം വിശുദ്ധന്മാരെ ഏറ്റെടുക്കും. ബൈബിൾ അങ്ങനെ പറയുന്നു. അവർ അതിനെ ഏറ്റെടുക്കും.
Such an awful lot of voices. Then there's the voice of the false prophet. That's a terrible voice. Man who calls himself a prophet. A prophet, of course, is a preacher. The modern word prophet absolutely means a man that preaches under inspiration.
അത്ര ഗംഭീരമായ അനേക ശബ്ദങ്ങൾ. അത് കഴിയുമ്പോൾ അവിടെ ഒരു കള്ളപ്രവാചന ശബ്ദം. തീർച്ചയായും ഒരു പ്രവാചകൻ ഒരു ധർമ്മോപദേശിയാണ്. നൂതനകാലത്തിൽ പ്രവാചകൻ എന്നാൽ പ്രേരണ കീഴിൽ ധർമ്മോപദേശം നടത്തുന്നവൻ എന്ന് തന്നെയാണ് തീർത്തും അർത്ഥമാക്കുന്നത്.
There is a man who stands and calls himself a prophet and denies the word of God, denies the truth of God. There's so many voices.
അവിടെ ഒരു മനുഷ്യൻ നിന്നുകൊണ്ട് തന്നെത്താൻ ഒരു പ്രവാചകനാണെന്ന് വിളിക്കുകയും പിന്നെ ദൈവത്തിന്റെ വചനത്തെ നിരാകരിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ സത്യത്തെ തള്ളിക്കളയുന്നു. അനേകം ശബ്ദങ്ങളായിരിക്കുന്നു.
Just a few moments ago, there was a brother out there directing me where to come in up here, but I guess he wondered why I went on up the street and turned around and come back. If you're here, brother, I was listening to something. It was our colored friends, the Negro.
അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഏതു വഴിയാണ് ഇവിടെ കടന്നു വരേണ്ടത് എന്ന് എനിക്ക് വഴികാട്ടാനായി ഒരു സഹോദരൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ഇങ്ങനെ ഊഹിക്കുന്നു, ഞാൻ തെരുവിന്റെ ആ തലക്കലേക്ക് പോയി ചുറ്റിത്തിരിഞ്ഞ് ഇവിടേക്ക് വന്നതെന്ന് ആശ്ചര്യപ്പെടുകയാണ്. സഹോദര, നിങ്ങൾ ഇവിടെയാണെങ്കിൽ, ഞാൻ എന്തോ ചിലത് കേട്ടു. അത് നമ്മുടെ നിരക്കാരായ നീഗ്രോ സഹോദരന്മാരിൽ നിന്നായിരുന്നു.
They got a temple here and they call it the Elijah Muhammad or something. Young Elijah Muhammad raising up with a voice and saying that they are the voice that's going to bring the colored race out of this chaos.
അവർക്ക് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. അതിനെ അവർ ഏലിയാ മുഹമ്മദ് അല്ലെങ്കിൽ കൗമാരക്കാരനായ ഏലിയാ മുഹമ്മദ് എന്നോ മറ്റോ ആണ് വിളിക്കുന്നത്. ഒരു ശബ്ദത്തോടെ എഴുന്നേൽക്കുകയും നിറക്കാര ജനങ്ങളെ അവരുടെ കുഴപ്പങ്ങളിൽ നിന്നെല്ലാം പുറത്തേക്ക് കൊണ്ടൊരു ശബ്ദം അവരുടേതാണ് എന്നും പറയുന്നു.
That you see the very thing. They're Muslim this year. They're mosque. Well, don't you see that the very background of it, it's wrong.
അത് നിങ്ങൾ നോക്കൂ. അവരുടെ മുസ്ലിം പള്ളി, മുസ്ലിം ഇവിടെ തന്നെയാണ്. എന്താ അതിന്റെ തുടക്ക പശ്ചാത്തലം തന്നെ തെറ്റാണെന്ന് കാണുന്നില്ലേ? അത് തെറ്റായതാണ്.
The colored people, just like the white people, brown people, and yellow people. Not back to Mohammedism, but come back to Christ. The very principles that the Bible teaches. Mohammedanism is against the word.
നിറക്കാരായ ജനങ്ങൾ, തവിട്ട് നിറക്കാരായ മനുഷ്യരെയും മഞ്ഞ നിറക്കാരായവരെ പോലെയും വെള്ളക്കാരായ മനുഷ്യരെ പോലെ തിരികെ പോകാനല്ല, മുഹമ്മദിന്റെ ആദർശത്തിലേക്ക് തിരികെ പോകാനല്ല, എന്നാൽ ക്രിസ്തുവിലേക്ക്, ബൈബിള് ഉപദേശിക്കുന്ന സിദ്ധാന്തത്തിലേക്ക് തിരികെ വരിക. മുഹമ്മദീയ മതം വചനത്തിന് വിരുദ്ധമാണ്.
Had the privilege of leading 10,000 Mohammedans to Christ one time at Durban, South Africa.
ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലുള്ള ഡർബനിൽ വെച്ച് 10,000 മുഹമ്മദിയരെ ക്രിസ്തുവിലേക്ക് നയിക്കാനുള്ള വിശേഷ ഭാഗ്യം എനിക്കുണ്ടായി.
It produces nothing but psychology. And psychology is all right as long as psychology don't deny the word. But when psychology denies the word, then psychology is wrong. It gives an uncertain sound.
അത് മനഃശാസ്ത്രമല്ലാതെ മറ്റൊന്നും ഉളവാക്കുന്നില്ല. വചനത്തെ നിരസിക്കാത്തിടത്തോളം മനഃശാസ്ത്രത്തിന് കുഴപ്പമൊന്നുമില്ല. എന്നാലോ മനഃശാസ്ത്രം വചനത്തെ നിരാകരിക്കുമ്പോൾ മനഃശാസ്ത്രം തെറ്റായി പോകുന്നു, അതിൽ തീർച്ചയില്ലാത്ത ശബ്ദം കൊടുക്കുന്നു.
There's everything else will pass but God's word. Jesus said so. Heavens and earth will pass away, but my word shall never pass away. So you see, we must stay with the word. The voice.
സകലത മുഴിഞ്ഞു പോകും, എന്നാൽ ദൈവത്തിന്റെ വചനങ്ങളോ? യേശു അങ്ങനെ പറഞ്ഞു. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എന്നാൽ എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. ആയതിനാൽ നിങ്ങൾ നോക്കൂ, നാം തികച്ചും ആ ശബ്ദത്തോടൊപ്പം, ആ വചനത്തോടൊപ്പം നിന്നിരിക്കണം.
So many confused things. The people get up, they don't know the word, and they say things. And maybe it sounds very reasonable. Communism is a very reasonable thing. Everybody the same. There's no more capitalists, they're all communists.
പല വിധത്തിലുള്ള കുഴപ്പിക്കുന്ന കാര്യങ്ങൾ. ജനങ്ങൾ എഴുന്നേൽക്കുന്നു, അവർക്ക് വചനമറിയില്ല. അവർ പറയുന്ന കാര്യങ്ങൾ കേൾവിക്ക് അതൊരു പക്ഷെ ന്യായമായതാണ് എന്ന് വരാം. കമ്മ്യൂണിസം ഒരു നല്ല യുക്തിസഹജമായ കാര്യമാണ്. എല്ലാവരും സമന്മാർ, ഒരു മുതലാളിയുമില്ല, അവരെല്ലാവരും കമ്മ്യൂണിസ്റ്റുകൾ.
Did you ever stop to think that that's a false revival communism is? And where did he pattern it after? Jesus said the two spirits would be so close it would deceive the elected if possible.
കമ്മ്യൂണിസം എന്നത് ഒരു തെറ്റായ ഉണർവാണ് എന്ന് വിചാരിച്ച് അതിനെ നിർത്തേണ്ടതുണ്ട് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവൻ ഇതെല്ലാം അനുകരിക്കുന്നത് എവിടെ നിന്നാണ്? യേശു പറഞ്ഞു, ആ രണ്ടാത്മാക്കളും അത്രയും അടുത്തായിട്ട് കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിക്കാൻ ശ്രമിക്കും.
And everything the devil's got, it's a perversion of what God created. Sin is righteousness perverted. A lie is the truth misrepresented. Adultery is an act that God ordained is too perverted.
മാത്രമല്ല, പിശാചിന് കിട്ടിയിരിക്കുന്നതെല്ലാം ദൈവം സൃഷ്ടിച്ചതിനെ വിഘടമാക്കുമ്പോഴാണ്. പാപം എന്നത് ധർമാനുസ്ഥാനമുള്ളത് വിഘടമാക്കുന്നതാണ്. ഒരു കള്ളം എന്നത് സത്യത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതാണ്. നമുക്കായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അതേ ഒരു പ്രവൃത്തി ദുഷിപ്പിച്ചതാണ് വ്യഭിചാരം.
All unbelief is the perversion of belief. You have to deny the truth in order to take the perversion. See, straighten out these voices. Test them by the word and see if it's truth.
സകല അവിശ്വാസവും വിശ്വാസത്തിനെ കീഴ്മേൽ മറിച്ചതാണ്. കീഴ്മേൽ മറിക്കപ്പെട്ടതിനെ നിങ്ങൾ കെടുക്കണമെങ്കിൽ സത്യത്തെ നിരസിക്കേണ്ടതുണ്ട്. നോക്കൂ, ഈ ശബ്ദങ്ങളെ നേരെയാക്കുക. വചനത്താൽ അവയെ അത് സത്യമാണോ എന്ന് പരിശോധിക്കുക.
Oh, how we could go on these voices of the day, but our time's past. But so many voices that people don't know what to do.
ഓ, ഇന്നുള്ള ഈ ശബ്ദങ്ങളെക്കുറിച്ച് നമുക്ക് മുന്നേയും മുന്നോട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടേയിരിക്കാം. എന്നാൽ നമ്മുടെ കഴിഞ്ഞുപോയി. എന്നാൽ അനേക ശബ്ദങ്ങൾ ഉള്ളതിനാൽ എന്തു ചെയ്യണമെന്ന് ജനങ്ങൾക്കറിയില്ല.
The Methodists will finally hear a Baptist preacher. They'll go over there. They'll stay there while then they go to Lutheran.
അവസാനം ഒരു മെത്തോഡിസ്റ്റ് ധർമ്മോപദേശകൻ ഒരു ബാപ്റ്റിസ്റ്റ് ധർമ്മോപദേശകനെ കേട്ട് കഴിഞ്ഞപ്പോൾ അവർ അവിടേക്ക് പോകാൻ തുടങ്ങി. അവരവിടെ കുറച്ച് നാളുകൾ തുടർന്നതിനു ശേഷം ഒരു ലൂഥറിന്റെ അടുക്കലേക്ക് പോയി.
And in the Pentecostals, they have different groups. One will run to one and one to another. Then back and forth. It shows you're not stable.
പെന്തക്കോസ്തുകാരുടെ ഇടയിലാണെങ്കിൽ അവർക്ക് അനേക ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് ഒന്നിലേക്കോടുന്നു, ഒന്ന് മറ്റൊന്നിലേക്കും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാമാണ്. അത് കാണിക്കുന്നത് നിങ്ങൾ സ്ഥിരതയുള്ളവരല്ലെന്നാണ്.
Here his voice.
Amen.
Here it is wrote on paper. The voice will be confirmed if it is the truth.
അവന്റെ ശബ്ദം കേൾക്കുക. ആ ശബ്ദം ഇവിടെയാണ്, പേപ്പറിൽ എഴുതിയിരിക്കുന്നു. അത് സത്യമാണെങ്കിൽ ആ ശബ്ദം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കും.
The church world don't know what to do. The political world is in chaos. Everything seems to be in chaos. Fellows run from here. Something else rises up. Some jacket, some coat.
സഭാ ലോകത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. രാഷ്ട്രീയ ലോകം ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്നു. ചിലർ കോട്ടോ ചില ജാക്കറ്റോ മറ്റൊന്നെങ്കിലും ഉയർന്നു വരുമ്പോൾ വ്യക്തികൾ ഇവിടെ നിന്നും ഓടുന്നു.
When I was in Rome, they got 19 different vindicated nails that was drove in Jesus' hand. And there's only three. But yet they've got the record at 19 different nails.
ഞാൻ റോമിലായിരിക്കുമ്പോൾ യേശുവിന്റെ കൈകളെ തറച്ചതാണ് എന്ന് കരുതപ്പെടുന്ന 19 വ്യത്യസ്ത തരത്തിലെ ആണികൾ അവരുടെ കയ്യിലുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. അവിടെ മൂന്നെണ്ണമേ തറച്ചുള്ളൂ. എന്നിട്ടും അവരുടെ പക്കൽ 19 വ്യത്യസ്ത ആണികളുടെ രേഖയുണ്ട്. ഇപ്പോൾ ആരുടെ പക്കലാണ് ആണികളുള്ളത് എന്ന കാര്യത്തിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത്? ആണികളെ ആരാധിക്കാനായി ക്രിസ്തു അത് നമുക്ക് തന്നിട്ട് പോയില്ല. അവൻ പരിശുദ്ധാത്മാവിനെ വചനത്താൽ നമുക്ക് നൽകി. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവരുടെ കൈകളിൽ ആ ഒറിജിനൽ ആണിയുണ്ടാകുമോ? അവരുടെ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ ഞാൻ ആരംഭിച്ച വിഭാഗീയ സഭയിൽ ഉൾപ്പെട്ടവരായിരിക്കുമോ? അവൻ യാതൊന്നും തുടങ്ങിയില്ല. ആ ശബ്ദം എത്ര വിരുദ്ധമായിരിക്കുന്നു കാണുന്നു.
But these signs shall follow them that believe. In my name they shall cast out devils. There's the word. They shall speak with new tongues. Take up serpents that would not harm them. They drink deadly things that would not bother them. If they lay their hands on the sick, they shall recover. And you watch these things, plus all the rest of the scripture, put together.
എന്നാൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. അതാണ് ആ വചനം. അവർ ഭൂതഭാഷകൾ സംസാരിക്കും. അവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. അവരെ അവ ഉപദ്രവിക്കില്ല. അവർ മരണകരമായ ഒന്ന് കുടിച്ചാലും അതവർക്ക് ഹാനി വരുത്തില്ല. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ വക കാര്യങ്ങളും അധികം മറ്റെല്ലാ വചനത്തെയും ഒരുമിച്ച് കൂട്ടിയതും.
Now that alone will not confirm it. Not at all. That's where we Pentecostals get on the wrong road.
ഇപ്പോൾ അത് മാത്രമല്ല അതിനെ തീർച്ചപ്പെടുന്നത്, ഒരിക്കലുമല്ല. അവിടെ പെന്തക്കോസ്തുകാരായ നാം തെറ്റായ പാതയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
Did not Jesus say many will come to me in that day and say, Lord, have not I done mighty things in your name? Have not I prophesied in your name? Have not I done all this in your name? And Jesus said, Depart from me, you that work iniquity. I never knew you.
പലരും അന്നാളിൽ എന്നോട് വന്നിങ്ങനെ പറയും, കർത്താവേ, ഞാൻ നിന്റെ നാമത്തിൽ അത്ഭുത കാര്യങ്ങളെ പ്രവർത്തിച്ചില്ലേ? ഞാൻ നിന്റെ നാമത്തിൽ പ്രവചിച്ചില്ലേ? ഞാൻ നിന്റെ നാമത്തിൽ ഇവയെല്ലാം ചെയ്തില്ലയോ? അപ്പോൾ യേശു പറയും, ഞാൻ നിങ്ങൾ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, എന്നെ വിട്ടു പോകുവിൻ.
Do you see my sisters and my brothers why I'm so condemning and indicting this generation?
എന്തുകൊണ്ടാണ് ഞാൻ ഈ തലമുറയെ കുറ്റം ചുമത്തുകയും ശിക്ഷ വിധിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം? എന്റെ സഹോദരി, എന്റെ സഹോദര, നിങ്ങൾ കാണുന്നുണ്ടോ?
You might speak with tongue like men and angels. You might dance in the spirit all around the church. That has nothing to do with it. I've seen Mohammedans dance around like that.
മനുഷ്യരെയും ദൂതന്മാരെ പോലെയും ഒരുപക്ഷേ നിങ്ങൾ അന്യഭാഷകൾ സംസാരിച്ചെന്ന് വരാം. നിങ്ങൾ ആലയത്തിന് ചുറ്റും ആത്മാവിൽ നൃത്തം ചെയ്തെന്ന് വന്നേക്കാം. അതിന് ഇതുമായി യാവുന്നതിനെ ചെയ്യാനില്ല. മുഹമ്മദിയർ അങ്ങനെ ചുറ്റുമായി നൃത്തം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
I've heard in the witch doctor's camp seen the witches stand up and speak in tongues and interpret it and tell exactly what was going to happen and it happened that way.
ഞാൻ അത് വൈദ്യനിൽ മന്ത്രവാദി ക്യാമ്പിൽ വെച്ച് കേട്ടിട്ടുണ്ട്. ആഭിചാര വൈദ്യർ എഴുന്നേറ്റ് അന്യഭാഷകളിൽ സംസാരിച്ച് അവയെ വ്യാഖ്യാനിക്കുന്നതും അത് തികച്ചും അപ്രകാരം തന്നെ അതേ വിധത്തിൽ തന്നെ നടക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്.
I've seen even a pencil raise up and write in unknown tongues and only one there could read it. It was the devil.
പെൻസിൽ നിലത്തു നിന്നുകൊണ്ട് അന്യഭാഷ എഴുതുന്നതും അതവർക്ക് മാത്രമേ വായിക്കാനാകൂ. ഞാനത് കണ്ടിട്ടുണ്ട്. അത് പിശാചിൽ നിന്നാകുന്നു.
You can't base your eternal destination up on some sensation. Satan can impersonate any of those sensations.
ഏതെങ്കിലും ചില ഉത്തേജനത്തെ ജനങ്ങൾക്ക് നിങ്ങളുടെ അനശ്വരമായ ഉദ്ദിഷ്ടസ്ഥാനത്തേക്കുള്ള ആധാരമാക്കാൻ കഴിയില്ല. അത്തരത്തിൽപ്പെട്ട ഏതൊരു ഉത്തേജനത്തെയും സാത്താന് അനുകരിക്കാനാകും.
Not, it's to know Christ. Something changes in your life. Watch your life and pattern it with the word and see where you're at. Taking inventory. Certainly.
അല്ല, അത് ക്രിസ്തുവിനെ അറിയുക എന്നതാണ്. എന്തോ ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ ശ്രദ്ധിക്കൂ. അതിനെ വചനവുമായി താരതമ്യം ചെയ്യൂ. അതിനുശേഷം നിങ്ങൾ എവിടെയായിരിക്കും നോക്കൂ. തീർച്ച വിവര പട്ടിക ഉണ്ടാക്കിയെടുക്കൂ.
In spite of all these impersonations, false voices, false prophets, all these other things that's rising up, Jesus still said, in spite of all of this, if any man will hear my voice and follow after me, he is the word.
എല്ലാ വിധത്തിലുള്ള ഈ അനുകരണങ്ങളുടെയും തെറ്റായ ശബ്ദങ്ങളുടെയും കള്ളപ്രവാചകന്മാരുടെയും ഈ ഉയർന്നു വരുന്ന മറ്റെല്ലാറ്റിനിടയിൽ യേശു എപ്പോഴും പറയുന്നു, ഇവകളെല്ലാം ഉണ്ടായിരിക്കുമ്പോഴും എന്റെ ശബ്ദം ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ എന്റെ പിന്നാലെ വരൂ. അവൻ ആ വചനമാകുന്നു.
Listen to his commission to us today and all these voices, which I said it would take hours to bring out all these voices. And it's confusing to the people. It's a pathetic thing.
ശ്രദ്ധിക്കൂ, ഈ എല്ലാ വിധത്തിലെ ശബ്ദത്തിലും ഇന്ന് അവൻ നമ്മെ ഭരമേൽപ്പിക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾ പറഞ്ഞാൽ ഈ എല്ലാ ശബ്ദങ്ങളെയും പറ്റി പറയാൻ മണിക്കൂറുകൾ തന്നെ എടുക്കും. ഇത് ജനങ്ങളെ സംഭ്രമത്തിലാക്കുന്നു. അതിന് ശോചനീയമായ അവസ്ഥയാകുന്നു.
After all, you don't get the second chance. You got to take it now. You might not get a chance tonight. You might not get a chance tomorrow. It's now. When you hear my voice, harden not your heart, as in the days of provocation.
മാത്രമല്ല, എല്ലാറ്റിനും അവസാനം നിങ്ങൾക്ക് രണ്ടാമതൊരു അവസരം ലഭിക്കുന്നില്ല. നിങ്ങൾക്കിപ്പോൾ തന്നെ അതെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് ആ അവസരം ഉണ്ടായെന്നിരിക്കില്ല. നിങ്ങൾക്കൊരു പക്ഷേ നാളെ ആ അവസരം കിട്ടിയെന്ന് വരില്ല. അതിപ്പോൾ തന്നെ. നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ പരീക്ഷാ ദിവസങ്ങളിലായിരുന്നതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്.
Now is the time. This is acceptable time. That if any man will hear my voice, that goes to show that his voice would still be there in the midst of all the chaos. He's still got a voice.
ഇപ്പോഴാണ് ആ സമയം. എന്റെ ശബ്ദം കേൾക്കുന്ന ഏത് മനുഷ്യനും ഇതാണ് ആ സ്വീകാര്യമായ ദിവസം. അത് കാണിക്കാൻ പോകുന്ന എന്തെന്നാൽ എല്ലാ വിധത്തിലുള്ള കുഴഞ്ഞു മറിയുന്ന ശബ്ദങ്ങൾക്കിടയിലും അവന്റെ ശബ്ദം ഇപ്പോഴും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അവനിപ്പോഴും ഒരു ശബ്ദമുണ്ടായിരിക്കുന്നു.
Heavens and earth will pass away, but my voice shall not pass away. His word.
എന്താണ് അവന്റെ ശബ്ദം? എന്നേക്കും ഉണ്ടായിരിക്കും. അതെവിടെയാണ്? ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എന്നാൽ എന്റെ ശബ്ദം ഒഴിഞ്ഞു പോകയില്ല. അവന്റെ വചനം.
Let's just take, say, another 5 minutes, quickly. Will you stay that long, or a few minutes? I'll hurry. Let's just take some who heard this voice and obeyed it. How it made them act. What it made them to do.
വളരെ വേഗം മറ്റൊരു 5 മിനിറ്റുകൾ കൂടി എടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് പറയാം. അഥവാ 5 മിനിറ്റ് കൂടെ. നിങ്ങൾ അത്രയും നേരം കൂടെ കാത്തിരിക്കുമോ? ഇപ്പോൾ എനിക്ക് ധൃതിയിലാകേണ്ടതുണ്ട്. ഈ ശബ്ദം കേട്ടനുസരിച്ച് അവരെ നമുക്കെടുക്കാം. അതവരെ എങ്ങനെ പ്രവർത്തിക്കുമാറാക്കി? അത് ചെയ്യാനായി അവരിൽ എന്താണ് ചെയ്തതെന്ന് നോക്കാം.
I'm going to bypass a lot of scripture here just in order to get the right straight to you. How it changed their lives and all them that was about them. How they become the oddball. We call it oddball.
ഇപ്പോൾ അത് അവരുടെ ജീവിതങ്ങളെ എങ്ങനെ മാറ്റിയെന്ന കാര്യത്തിലേക്ക് നേരെ കൊണ്ടുപോയി. അവരെല്ലാവരെ പറ്റിയും അവരെ ഓരോരുത്തരെയും കുറിച്ച് പറയാനായി വളരെ വളരെയേറെ വചനങ്ങളെ ഞാനിവിടെ വിട്ടുകളയുകയാണ്. അവരെങ്ങനെയാണ് വിചിത്ര മനുഷ്യരായി മാറിയത്? നമുക്കവരെ വിചിത്ര മനുഷ്യർ എന്ന് വിളിക്കാം.
Every man that ever did believe God was considered an oddball. Because if you're in the trend of the world, there's something wrong with you.
എല്ലാ സമയത്തും ദൈവത്തെ വിശ്വസിച്ചിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ അവരെ വിചിത്ര മനുഷ്യരായിട്ടാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ നിങ്ങൾ ലോകപ്രകാരമുള്ള പ്രവണതയിലായിരിക്കുന്നെങ്കിൽ അവിടെ എന്തോ കുഴപ്പമുണ്ട്.
To be a Christian, you have to be an oddball. For all that live godly in Christ Jesus shall suffer persecutions of the world. He was in the world was made by him, and the world knew him not. Quickly now, listen close as we close.
ഒരു ക്രിസ്ത്യാനിയായിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വിചിത്ര മനുഷ്യനായിരിക്കേണ്ടതുണ്ട്. ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്കും ലോകത്തിന്റെ പീഡനം സഹിക്കേണ്ടി വരും. അവൻ ലോകത്തിലായിരുന്നു. അവൻ മുഖാന്തരം ലോകമുള്ളവായി. ലോകം അവനെ അറിഞ്ഞില്ല. ഇപ്പോൾ പെട്ടെന്ന് നാം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കൂ.
Adam heard his voice in the cool of the evening and had fellowship with him. There was no condemnation to Adam. He heard the voice of God and said, Father, now I lay me down to sleep.
Adam, സൂര്യൻ അസ്തമിച്ച സന്ധ്യാസമയത്ത് അവന്റെ ശബ്ദം കേൾക്കുകയും അവനുമായി കൂട്ടായ്മ ചെയ്യുകയും ചെയ്തു. ആദാമിന് അവിടെ ഒരു കുറ്റാരോപണവുമില്ല. അവൻ ദൈവശബ്ദം കേട്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, പിതാവേ, ഞാനിപ്പോൾ കിടന്നുറങ്ങാൻ പോവുകയാണ്.
And he laid down and Eve on his arm. The lion, the tiger, and the wild beast laid right around him. There's no harm. No way of getting sick. No way of wondering if they wake up in the morning. They're going to wake up. Adam heard his voice in the way that he ought to have heard it.
അവൻ കിടന്നുറങ്ങുമ്പോൾ അവന്റെ കയ്യിൽ ഹവ്വ, സിംഹവും കരടിയും കാട്ടിലെ ജന്തുക്കളെല്ലാം അവിടെ അവന്റെ ചുറ്റിലുമായി കിടന്നിരുന്നു. അവിടെ ഒരു കുഴപ്പവുമില്ലായിരുന്നു. രോഗമുണ്ടാകാൻ ഒരു വഴിയുമില്ലായിരുന്നു. അവൻ രാവിലെ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ ശങ്കിക്കേണ്ട ആവശ്യമില്ല. അവൻ ഉണർന്നെഴുന്നേൽക്കാൻ പോവുകയാണ്. ഏത് രീതിയിലാണോ ആദാം അവന്റെ ശബ്ദം കേൾക്കണമായിരുന്നുവോ ആ വിധത്തിൽ തന്നെ അവനത് കേട്ടിരുന്നു.
But one day he heard his wife's voice. I better leave that alone for a while. But he listened to the wrong voice. Yet it was his wife. The closest tie he had on earth.
എന്നാൽ ഒരു ദിവസം അവൻ അവന്റെ ഭാര്യയുടെ ശബ്ദം കേട്ടു. ഞാനതിനെ അല്പനേരത്തേക്ക് തനിയെ വിടുന്നതാണ് നല്ലത്. അതവന്റെ ഭാര്യയായിരുന്നു, ഭൂമിയിൽ അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകെട്ട്. എന്നിട്ടും അവനൊരു തെറ്റായ ശബ്ദത്തെയാണ് കേട്ടത്.
Why didn't he like Job, thou speakest like a foolish woman? If it would, the whole human race would be living instead of dying. It changed the course of human beings and time.
യോബിനെ പോലെ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നുവോ? എന്തുകൊണ്ടവൻ അതങ്ങനെയായിരുന്നെങ്കിൽ മരിക്കുന്നതു പകരം മുഴുവൻ മനുഷ്യരാശിയും ജീവിച്ചിരിക്കുമായിരുന്നു. അത് മനുഷ്യരാശിയുടെ മുന്നോട്ട് പോക്കിനെ മാറ്റിമറിച്ചു കളഞ്ഞു.
But he heard a voice of God, he had fellowship with it. But when he turned, how did he know that his wife was wrong? Remember, it was pleasant.
എന്നാലോ അവൻ ദൈവശബ്ദത്തെ കേട്ടിരുന്നു, അവൻ അതുമായി കൂട്ടായ്മ ആചരിച്ചിരുന്നു. എന്നാൽ അവൻ തിരിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ തെറ്റാണെന്ന് അവന് എങ്ങനെയാണ് അറിയാനാകുക? അത് സുഖകരമായ ഒന്നായിരുന്നു എന്നോർത്തുകൊള്ളുക.
We think today that our organization church, we think that our prosperity today is God smiling upon us. It looks good.
നാം ഇന്ന് ചിന്തിക്കുന്നതിനാൽ നമ്മുടെ സമ്പൽ സമൃദ്ധി, സഭ, നമ്മുടെ സംഘടന, അതിനാലെല്ലാം ദൈവം നമ്മുടെ മേൽ നോക്കി പുഞ്ചിരിക്കുന്നു എന്നാണ്.
It looked good when Micah stood there before the 400 prophets and the whole land belonged to him and the Philistines was on it. It was Syrians. It looked good.
അത് കാഴ്ചയ്ക്ക് നല്ലതാണ്. അവിടെ 400 പ്രവാചകന്മാരുടെ മുന്നിൽ മീഖ നിന്നത് കാഴ്ചയ്ക്ക് നന്നായിരുന്നു. മാത്രമല്ല ആ മുഴു പ്രദേശവും അവരുടേതായിരുന്നു. ഫിലിസ്ത്യരോ അല്ലെങ്കിൽ അസ്സീറിയരോ അവിടെ വസിച്ചിരുന്നു. അത് കാഴ്ചയ്ക്ക് നന്നായിരുന്നു.
These prophets is telling, go out there, that belongs to us, take it. But it wasn't the voice of God. Micah turned around and cursed the voice.
അവിടേക്ക് പോകൂ, അത് നമ്മുടെ വകയാണ്, അതിനെ എടുക്കൂ, ഈ പ്രവാചകന്മാരെല്ലാം പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ശബ്ദമായിരുന്നില്ല. മാത്രമല്ല മീഖ അവരുടെ നേർതിരിഞ്ഞു ആ ശബ്ദത്തെ ശപിച്ചു.
And how did he know to do that? Because his vision was exactly with the Word. That's the only way to trust it and see it today. It's got to be on the Word.
അത് ചെയ്യാൻ അവന് എങ്ങനെ അറിവ് കിട്ടി? എന്തുകൊണ്ടെന്നാൽ അവന്റെ ദർശനം വചനവുമായി കൃത്യമായും ശരിയായിരുന്നു. അതിനെ ഇന്ന് കാണിക്കേണ്ടതിനും വിശ്വസിക്കേണ്ടതുമായ ഏക മാർഗം അതാണ്. അത് വചനത്തിൽ തന്നെ ആയിരിക്കേണ്ടതുണ്ട്.
Then did you notice? After Adam listened to another voice besides God's voice, his own wife. And the church is listening to the voice of her organization, injecting into them creeds instead of the Word, letting them live any way they want to, as long as they go to church and a member of a certain church. That's all matters.
അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിച്ചോ, ആദാം ദൈവത്തിന് ശബ്ദമല്ലായിരുന്ന തന്റെ സ്വന്തം ഭര ശബ്ദം കേട്ടതിനു ശേഷം സഭ സംഘടന ശബ്ദം കേൾക്കാൻ തുടങ്ങി. വചനത്തിന് പകരം വിശ്വാസ പ്രമാണങ്ങളെ തിരികെ കയറ്റാൻ തുടങ്ങി. അവരെ ആഗ്രഹിക്കുന്ന വിധത്തിൽ അവർ ജീവിക്കാൻ അനുവദിച്ചു. അവർ സഭയിൽ പോകുന്നിടത്തോളം കാലം, മാത്രമല്ല ഒരു പ്രത്യേക സഭയിൽ അംഗമായിരിക്കുന്നിടത്തോളം, അത് ഒരു കുഴപ്പവുമില്ല.
On earth to them is the church. But the believer, the real believer, the closest connection is the Holy Spirit and God's Word.
അവർക്ക് ഭൂമിയിലുള്ള ഏറ്റവും അടുത്ത ബന്ധം സഭയാകുന്നു. എന്നാൽ വിശ്വാസിക്ക് യഥാർത്ഥ വിശ്വാസിയുടെ ഏറ്റവും അടുത്ത ബന്ധം പരിശുദ്ധാത്മാവാണ്, ദൈവത്തിന്റെ വചനമാണ്.
So you find out that Adam realized his condition. And he heard the voice of God calling again. And he was in fig leaves then.
But it was a voice of condemnation. Why have you done this?
അങ്ങനെ ആദാമിന് തന്റെ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ അവനെ ദൈവം വീണ്ടും വിളിക്കുന്ന ശബ്ദം അവൻ കേട്ടു. അപ്പോൾ അവൻ അത്തിയിലകളിലായിരുന്നു എന്നും നിങ്ങൾ കാണുന്നു. എന്നാലോ അത് ഒരു കുറ്റം ചാർത്ത ശബ്ദമായിരുന്നു. നീ ഈ ചെയ്തതെന്ത്?
I wonder if America today or the world in its religious uproar as it is, and America swallowed, being swallowed up, it'll be a national religion pretty soon.
ഞാൻ ഇന്ന് ആശ്ചര്യപ്പെടുന്നതെന്നാൽ അമേരിക്ക അല്ലെങ്കിൽ ലോകം അതിന്റെ മതപരമായ കോലാഹലങ്ങളിൽ അതായിരിക്കുന്നത് പോലെ, അതുമല്ല അമേരിക്കയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ, വിഴുങ്ങാനിരിക്കുന്നത് പോലെ, അത് വളരെ പെട്ടെന്ന് തന്നെ ഒരു രാജ്യത്തിന്റെ മതമാകാൻ പോവുകയാണ്. എന്റെ മുന്നിൽ പശ്ചാത്തലം ആരുണ്ടാക്കും? അത് ടേപ്പുകളാണ്, എനിക്കറിയാം. അത് ലോകമെമ്പാടും പോകും. ഞങ്ങൾക്ക് ടേപ്പിന്റെ പരിപാടിയുണ്ട്. അതായത് എല്ലാ സന്ദേശങ്ങളും ലോകത്തിലെല്ലായിടത്തും സകല രാജ്യങ്ങളിലേക്കും
പോകും.
അതെ, നിങ്ങൾ നോക്കിക്കാണുകയാണെങ്കിൽ നിങ്ങൾ അത്ത് ഇലയിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാനാകും. ദൈവത്തിന്റെ വാസ്തവമായ ശബ്ദം പുറപ്പെട്ടു വരുമ്പോൾ അതിനെക്കുറിച്ച് എന്തു ചെയ്യേണ്ടതുണ്ടെന്ന് അവർക്കറിയാനാകുന്നില്ല.
Quickly, Noah heard the voice of God. He was preparing to save his life. And he followed the instructions and he stood.
പെട്ടെന്ന് നോഹ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. അത് തന്റെ ജീവരക്ഷയ്ക്കായിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു. അവൻ ആ നിർദ്ദേശങ്ങളെ പിൻപറ്റുകയും അവൻ നിലനിൽക്കുകയും ചെയ്തു.
If a man hears the voice, now listen. Gets this real good. Don't fail. If a man hears the voice of something, and if it's proven to be the voice of God, and on time, and then that proceeds forth from the man, heavens and earth will pass away, but that word can't pass away.
ഒരു മനുഷ്യൻ ആ ശബ്ദം കേട്ടാൽ, ഇപ്പോൾ ശ്രദ്ധിക്കൂ, ഇത് വളരെ നന്നായി മനസ്സിലാക്കൂ, തോറ്റുപോകരുത്. എന്തിന്റെയെങ്കിലും ശബ്ദം ഒരു മനുഷ്യൻ കേൾക്കുകയും അത് ദൈവത്തിന്റെ ശബ്ദമാണെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്താൽ കൃത്യസമയത്ത് തന്നെ അപ്പോൾ അത് ആ മനുഷ്യൻ നിന്ന് മുമ്പോട്ട് നീങ്ങുന്നു. ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും, ആ വചനമോ ഒഴിഞ്ഞു പോകയില്ല.
But it rained and destroyed the whole world. His voice that went forth, the seed was laying there. Every age it's been the same way.
Noha aa shabdam kettu. Adu kazhinju logam kutram vidhikkappettu. Avar avane mukhath nokki chirichu. Endukondanal avante sandesham avarude shastriyamayi sadhicha karyathal ottu pogunnillayirunnu. Ennal mazha peydu adu muzhuvan logathe nasippichu. Kandu? അവന്റെ ശബ്ദം മുന്നിലേക്ക് പോയി. വിത്ത് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഓരോ കാലത്തിലും അത് മാറ്റമില്ലാത്ത രീതിയിൽ തന്നെയാകുന്നു. അവൻ ദൈവശബ്ദം കേട്ടപ്പോൾ ജാഗ്രത ഉള്ളവനായി, അതായത് അവനായിരുന്ന മുന്നിലേക്ക് ചെന്ന് ഏലിയെ കുറ്റം വിധിച്ചു. ആ മനുഷ്യനാണ് അവനെ പോഷിപ്പിച്ചിരുന്നത്.
മിനിസ്റ്റർ ബ്രദേഴ്സ്, ഷാല മിനിസ്റ്റേഴ്സ് മെനി ടൈംസ് അപ്പോൺ ദർ ഡിനോമിനേഷണൽ ഗ്രൗണ്ട്സ് ആൻഡ് ക്രീഡ്സ് ദർ ക്രെഡൻഷ്യൽസ് ഇൻ ദർ പോക്കറ്റ് ഓഫ് ദ വെരി happy, the very organization that's nurtured them and fed them and brought them up in position, they put them in church and put them in a congregation. You have to knock down
സേവകരായ സഹോദരന്മാരെ ഞാൻ സൂചിപ്പിക്കട്ടെ, സേവകർ അനേക വേളകളിൽ അവരുടെ വിഭാഗ്യ സഭകളുടെയും മതപ്രമാണങ്ങളുടെ മേൽ അവരുടെ സാമ്പത്തിക സാധ്യതകളിലേക്ക് വരുന്ന യോഗ്യതാ പത്രത്താൽ വളരെ സന്തോഷമായിരിക്കുന്നു. അവരെന്നീ യോഗ്യതയിലേക്ക് അവരെ പോഷിപ്പിക്കുകയും ആഹാരം കൊടുത്ത് ബലപ്പെടുത്തി അവർ സഭയിൽ ഏത് സ്ഥാനത്തായിരിക്കണമോ അവിടെ ആക്കി വെക്കുന്നു. അവർ നിങ്ങളെ പഠിപ്പിച്ചെന്താണോ അതിനെ നിങ്ങൾക്ക് തട്ടിത്താഴെടുന്നു. കാണുന്നോ?
For a true servant of God to hear the voice of God and have to come back to that same mother organization and say, you're condemned because you don't receive this word.
ദൈവത്തിന്റെ ശബ്ദം കേട്ടതിന് ശേഷം തിരികെ വന്ന മാതൃസഭയോട് നിങ്ങൾ കുറ്റം ചുമത്തപ്പെട്ടിരിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഈ വചനം സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു വാസ്തവമായ ദൈവസഭയെ സംബന്ധിച്ച് എന്തൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്.
What a thing, it was hard for Samuel. But he was a prophet. He had to do it. Regardless of word heard or not, he had to do it anyhow.
എന്താ ഒരു കാര്യം, അത് ശമൂവലിന് പ്രയാസമായിരുന്നു. എന്നാലോ അവൻ ഒരു പ്രവാചകനായിരുന്നു, അവനത് ചെയ്യേണ്ടതുണ്ട്. അത് മുറിവേൽപ്പിക്കുമോ അതല്ല ഇല്ലയോ എന്നതല്ല കാര്യം, എങ്ങനെയൊക്കെ ആയാലും ശരി അവനത് ചെയ്യേണ്ടതായിട്ടുണ്ട്.
Moses heard the voice of God. He was full of theology. He knew all the ins and outs. But it failed. He heard the voice of God. Moses was never the same. And no man is never the same.
മോശെ ദൈവശബ്ദം കേട്ടു. അവനിൽ മുഴുവനുമായി ദൈവശാസ്ത്രം നിറഞ്ഞിരുന്നു. അകത്തേക്കും പുറത്തേക്കുമുള്ളതെല്ലാം അവൻ അറിഞ്ഞിരുന്നു. എന്നാലോ അവൻ തോൽവി വിളഞ്ഞിരുന്നു. അവൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. മോശെ അതിനുശേഷം പിന്നൊരിക്കലും അങ്ങനെ ആയിരുന്നില്ല. ഒരു മനുഷ്യനും അതുപോലെ തന്നെ ആയിരിക്കില്ല.
You might hear in your ears the voice speaking, but when you hear in your heart,
that's it,
the voice speaking, then you're hearing.
നിങ്ങൾ ആ ശബ്ദം സംസാരിക്കുന്ന നിങ്ങളുടെ ചെവികളിലെ കേട്ടിരിക്കാം. എന്നാൽ ആ ശബ്ദം സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കേൾക്കുമ്പോഴാണ്, അപ്പോഴാണ് നിങ്ങൾ കേൾക്കുന്നത്.
You do not see with your eyes. You look with your eye. You see with your heart. You see something, say, I just don't see it. You mean you don't understand it.
നിങ്ങളുടെ കണ്ണുകൊണ്ടല്ല കാണുന്നത്. നിങ്ങൾ കണ്ണുകൊണ്ട് അതിനെ നോക്കുന്നു. നിങ്ങൾ ഹൃദയം കൊണ്ടാണ് കാണുന്നത്. നിങ്ങൾ എന്തിനെയെങ്കിലും കാണുന്നു എന്ന് പറയുകയും ഞാനത് കണ്ടില്ല, നിങ്ങൾക്കത് മനസ്സിലായില്ല എന്നാണ് നിങ്ങൾ അർത്ഥമാക്കിയത്.
You do not hear with your ears. You hear with your heart. Many times your ears hears the true voice of God and it falls off you like water off of a duck's back. But when you really hear, you hear with your heart.
നിങ്ങളുടെ ചെവി കൊണ്ടല്ല കേൾക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലാണ് കേൾക്കുന്നത്. അനേക നേരങ്ങളിൽ നിങ്ങളുടെ ചെവികൾ ദൈവത്തിന് സത്യവചനം കേട്ടെന്നിരിക്കാം. അതൊരു താറാവിന്റെ മേൽ വീണ വെള്ളത്തുള്ളി പോലെ കീഴെ വീഴുന്നു. എന്നാൽ നിങ്ങൾ വാസ്തവമായി കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്താൽ അത് കേൾക്കുന്നു.
And all the theology that Moses had, he hadn't heard the voice of God, but one day God called this 80-year-old sheep herder over to one side and spoke to him and he caught it. He proved that he was God.
മോശയ്ക്കുണ്ടായിരുന്ന സകല ദൈവശാസ്ത്രത്താലും അവന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരു നാൾ ദൈവം ഈ 80 വയസ്സുള്ള ആടുമേപ്പനെ ഒരു വശത്തേക്ക് വിളിക്കുകയും അവനോട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അവനത് മനസ്സിലാക്കി, അവൻ ദൈവമാണെന്ന് അവൻ തെളിയിച്ചു.
First thing he done to Moses is vindicate his word. I'm going down, I remember what I promised. And this is what he promised for the last days.
Amen.
He'd raise up a people from the Gentiles. All the promises.
അവൻ മോശയോട് ചെയ്ത ആദ്യ കാര്യം എന്നത് അവന്റെ വചനത്തെ ഞാൻ അവിടേക്ക് പോകാൻ പോവുകയാണ്, ഞാൻ വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ ഓർക്കുന്നു എന്നത് അവൻ സമർത്ഥിച്ചു കാണിച്ചു. ഇതുതന്നെയാണ് അവൻ അവസാന കാലത്തേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അവനൊരു ജനതയെ ജാതികളിൽ നിന്ന് ഉയർത്തുകയും മറ്റെല്ലാ വാഗ്ദാനങ്ങളും.
This I promised, said Moses, Take off your shoes. In other words, honor it. Now throw down your staff, and a dry stick off the desert became a serpent. And Moses caught it and went back to its condition again.
ഇത് ഞാൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. പറഞ്ഞു, മോശ നിന്റെ ചെരുപ്പഴിച്ചു കളയുക, മറ്റു വാക്കുകളിൽ അതിനെ ബഹുമാനിക്കുക. ഇപ്പോൾ നിന്റെ വടി നിലത്തിടുക. അപ്പോൾ മരുഭൂമിയിലെ ഒരു ഉരുണങ്ങിയ വടി സർപ്പമായി മാറി. അതിനുശേഷം മോശ അതിനെ പിടിച്ചപ്പോൾ അത് തിരികെ അതായിരുന്നതുപോലെ ആയിത്തീർന്നു. കണ്ടോ, അത് ദൈവമായിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. എന്തെന്നാൽ ദൈവം പറഞ്ഞു, ആ വചനം പറഞ്ഞു, അവൻ സംസാരിച്ചുകൊണ്ടിരുന്ന വചനം പറഞ്ഞു, നിന്റെ കയ്യിലുള്ള പടി നിലത്തെറിയുക. അതേ കാര്യം തന്നെ ചെയ്യാൻ ശ്രമിക്കരുത്. അത് നിങ്ങളോട് ദൈവം പറയുന്നതല്ല, അത് മോശയോടുള്ള ദൈവത്തിന്റെ വചനമാണ്. നിങ്ങൾക്കുള്ള ദൈവത്തിന്റെ വചനം ഇവിടെയാണ്. ആ വടി നിലത്തെറിഞ്ഞു കളയുക. അത് സർപ്പമായി മാറി. ചോദിച്ചു, ഇപ്പോൾ നീ അതിനെ പേടിക്കുകയാണോ? അതിന്റെ വാൽ പിടിച്ചു ഉയർത്തുക. തിരികെ അത് പഴയതുപോലെ ആയിത്തീർന്നു. അവനോടുള്ള ദൈവത്തിന്റെ വചനം അവൻ എന്താണ് ചെയ്തത്? ദൈവം തന്റെ വചനത്തെ സമർത്ഥിച്ചു കാണിച്ചു.
I had a call here a few months ago, about a year ago, a little lady on the end of a telephone connection with a Baptist preacher and a Pentecostal preacher.
ഓ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു വർഷത്തിന് മുമ്പാണ്. അത് ഒരു വർഷത്തിന് മുമ്പിലുണ്ടാവും. എനിക്കൊരു വിളി വന്നു. ടെലിഫോൺ കണക്ഷൻ മറുഭാഗത്ത് ഒരു പെന്തക്കോസ് പാസ്റ്ററും ഒരു ബാപ്റ്റിസ്റ്റ് പാസ്റ്ററും എന്നതുകൊണ്ട് ഒരു ചെറിയ മഹിള സംസാരിക്കുന്നതായിരുന്നു.
She said, Brother Branham, the Lord has made me a prophet. I said, fine. Said, you know, I'm told that you said that you bore record that my ministry was of God. Now, I couldn't do that. It's contrary to the word. So I said, lady, that's an error. I don't even know you.
അവൾ പറഞ്ഞു, ബ്രദർ ബ്രഹാം, കർത്താവ് എന്നെ ഒരു പ്രവാചകിയാക്കിയിരിക്കുന്നു. പറഞ്ഞു, വളരെ നല്ലത്. പറഞ്ഞു, താങ്കൾ പറഞ്ഞിരുന്നു, താങ്കൾ എന്നോട് എന്റെ ദൈവവേല ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുകയില്ല. അത് വചനവിരുദ്ധമാണ്. അതിനാൽ ഞാൻ പറഞ്ഞു, മാനസ്ത്രീയെ, അതൊരു തെറ്റായ കാര്യമാണ്. എനിക്ക് നിങ്ങളെ അറിയുക പോലുമില്ല.
And the Baptist preacher, I heard him. I heard the Pentecostal preacher. She said, well, I'm having a meeting here. And said, the Lord is doing great things. I said, I'm grateful for that.
മാത്രമല്ല, ആ ബാപ്റ്റിസ്റ്റ് ധർമ്മോദ്ദേശി ഞാൻ അയാളെ കേട്ടിട്ടുണ്ട്. ഞാൻ ആ പെന്തക്കോസ് പാസ്റ്ററെയും കേട്ടിട്ടുണ്ട്. അവൾ പറഞ്ഞു, അതെ, എനിക്ക് ഇവിടെ ഒരു യോഗമുണ്ടായിരുന്നു. പിന്നെയും പറയുകയാണ്, കർത്താവ് മഹത്തായ കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ അതിനായി കൃതജ്ഞതയുള്ളവനാണ്.
She said, I said, has he ever told you anything yet? Said, yes, I've got a great program in hand. I said, wonderful. I said, now watch your program. I said, what did the Lord tell you?
അവൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഇന്ന് വരെ അവൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു, അതെ, എനിക്ക് എന്റെ കൈവശം ഒരു കാര്യപരിപാടി തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ആശ്ചര്യമായിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങളുടെ കാര്യപരിപാടി എന്താണ്? ഞാൻ ചോദിച്ചു, കർത്താവ് നിങ്ങളോട് എന്താണ് പറഞ്ഞത്?
He said, go to Phoenix, Arizona on a certain date. And then I'm going to give you the Lost Dutchman gold mine. And you're going to take this gold that's found in there and you're going to sponsor missionaries around the world. When we all know that the Lost Dutchman mine is a legend.
അവൻ പറഞ്ഞു, ഇന്ന ഇന്ന ദിവസങ്ങളിൽ അരിസോണയിലുള്ള ഫിനിക്സിലേക്ക് പോവുക. അപ്പോൾ ഞാൻ നിനക്ക് നഷ്ടമായി പോയ ഡച്ച്മാൻ സ്വർണ്ണഖനി തരാൻ പോവുകയാണ്. അവിടെ കിടക്കുന്ന സ്വർണമെല്ലാം നീ കണ്ടെടുത്തിട്ട് നീ ലോകത്തമ്പാട് മിഷണറിമാരെ അയക്കുന്നതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ്. നഷ്ടപ്പെട്ട ഡച്ച്മാൻ ഖനി ഒരു ഐതിഹ്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്.
So he said, I said, well, I'll tell you how to find out where this God or not. I said, you be there on that day. And if it's, you find the lost Dutchman mine, then it's God. If you don't find the lost Dutchman mine, then repent and get that lying spirit off of you. That's how to find out where it's God or not.
അങ്ങനെയാണ് അവൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, കൊള്ളാം, അത് ദൈവത്തിൽ നിന്നാണോ വന്നത് അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ ദിവസം അവിടെ ഉണ്ടായിരിക്കണം. മാത്രമല്ല, ആ നഷ്ടമായി പോയ ഡച്ച്മാൻ സ്വർണക്കനി നിങ്ങൾ കണ്ടുപിടിക്കാനായാൽ അത് ദൈവത്തിൽ നിന്നുമാണ് വന്നത്. നിങ്ങൾക്ക് ആ നഷ്ടമായ ഡച്ച്മാൻ ഖനി കണ്ടുപിടിക്കാനായില്ലെങ്കിൽ അത് ദൈവത്തിൽ നിന്നല്ല. എന്നാൽ മാനസാന്തരപ്പെട്ട് നിങ്ങളിൽ നിന്നും ആ കളവ് പറയുന്ന ആത്മാവ് ഉപേക്ഷിച്ച് കളയുക. അത് ദൈവത്തിൽ നിന്നാണോ അല്ലയോ എന്ന് ആ രീതിയിലാണ് കണ്ടുപിടിക്കുക.
God said, Moses, throw down a stick, it'll turn to a serpent. He did it. He said, pick it up, it'll be a stick again. He did it.
ദൈവം പറഞ്ഞു, മോശെ, ആ വടി നിലത്തിടുക. മാത്രമല്ല, അതൊരു സർപ്പമായി മാറുകയും ചെയ്തു. അവനത് ചെയ്തു. അവൻ പറഞ്ഞു, അതിനെ തിരികെ എടുക്കൂ, അത് തിരികെ ഒരു വടിയായി തീരും. അവൻ അത് ചെയ്തു.
When God makes a promise of a ministry in this last days, he'll confirm it just exactly the way he said he would do it. Then you know you got the right voice. You're listening to the right thing because it's the word being confirmed.
ഈ അവസാന ദിവസങ്ങളിൽ ദൈവം ഒരു വാഗ്ദത്തത്തെ കൊടുത്തിരിക്കുമ്പോൾ അവനത് ചെയ്യും എന്ന് പറഞ്ഞിരുന്ന അതേ വിധത്തിൽ തന്നെ അവനതിനെ കൃത്യമായി സ്ഥിരീകരിക്കും. അത് ശരിയായ ശബ്ദമാണെന്ന് അപ്പോൾ നിങ്ങൾക്കറിയാനാകും. നിങ്ങൾ ശരിയായ കാര്യത്തെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തെന്നാൽ അത് സ്ഥിരീകരിക്കപ്പെട്ട വചനമാണ്. കണ്ടോ?
ഓ ഹാ, ഐ'm സോറി. ഓൾറൈറ്റ്, മോസസ് ആക്ടഡ് ഡിഫറന്റ്. ലുക്ക് വാട്ട് എ ഫണി തിങ് മോസസ് ഡൺ. നൗ ഓൾവേസ് വെൻ യു ഫോളോ ദി വോയ്സ് ഓഫ് ഗോഡ്, യു ആർ ക്രേസി ടു ദി വേൾഡ്.
ഓ, എങ്ങനെ? എന്നോട് ക്ഷമിക്കണം. ഞാൻ ശരി, മോശ വ്യത്യസ്തമായി പ്രവർത്തിച്ചു. മോശ പ്രവർത്തിച്ചത് എന്തൊരു കോമാളിത്തമുള്ള കാര്യമായിരുന്നു എന്ന് നോക്കൂ. ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദത്തെ പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന എല്ലാ നേരവും ലോകക്കാർക്ക് നിങ്ങൾ കിറുക്ക് പിടിച്ചവരായിരിക്കും.
And there there was this old man with beard hanging down like this, his bald head shining, a stick in his hand, leading a little donkey, going right down toward Jesus as hard as he could go. Somebody said, Moses, where are you going? Going down to Egypt to take the thing over.
അടുത്ത ദിവസം തന്നെ മോശയും അവന്റെ ഭാര്യയും ഒരു കഴുത പുറത്തിരിക്കുന്നു. മാത്രമല്ല, ഒരു കുഞ്ഞിനെയും അവളുടെ പാർശ്വത്തിൽ വെച്ചിരിക്കുന്നു. അതല്ലെങ്കിൽ കുട്ടി, അത് കിഴക്കുള്ളവർ ചെയ്യുന്നതാണ്. അവളുടെ പാർശ്വത്തിൽ അവർ അവിടെ നിൽക്കുകയാണ്. ആ പ്രായമായ മനുഷ്യന്റെ താടി ഇപ്രകാരം നീണ്ടുകിടക്കുന്നു. അവന്റെ മുട്ടത്തല തിളങ്ങുകയാണ്. അവന്റെ കയ്യിൽ ഒരു വടി. അതിനാൽ കഴുതയെ തെളിച്ചുകൊണ്ട് മിസ്രായീമിലേക്ക് തനിക്ക് പോകാൻ കഴിയുന്ന പരമാവധി വേഗത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആരോ ഒരാൾ ചോദിച്ചു, മോശെ, നീ എവിടേക്ക് പോകുന്നു? അവിടുള്ള കാര്യത്തെ എടുക്കാൻ മിസ്രായീമിലേക്ക് പോവുകയാണ്.
But here he was going down to take over. And he did it. Why? He had heard the voice of God and seen it vindicated. For his day, for the things that was to be in his day, he saw it.
അവൻ ഒരു ചെറുപ്പക്കാരനായിരുന്നപ്പോൾ എന്തിനെ കൊണ്ട് തോൽവി അടഞ്ഞോ? അവൻ ഒരു പട്ടാളക്കാരനായിരുന്നു തോൽവി അടഞ്ഞെടുത്ത്. എന്നാൽ ഇതാ, അവൻ ഇവിടെ അതിനെ ഏറ്റെടുക്കാനായി അവിടെ കടന്നു പോകുന്നു. മാത്രമല്ല, അവനത് ചെയ്തു. എന്താണ്? അവൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് അവന്റെ ദിവസത്ത് സമർത്ഥിക്കുന്നതായി കാണുകയും ചെയ്തു. എന്നാൽ ആ കാര്യം അവന്റെ ദിവസത്തേക്കുള്ളതായിരുന്നു. അവൻ അത് കണ്ടു.
Paul, a self-styled Pharisee, just as full of theology as he could be, but one day he heard the voice of God. He saw a pillar of fire, and he knew there was something different. It changed his life.
പൗലോസ് തന്റെ സ്വന്തം പ്രയത്നത്താലുള്ള പരീക്ഷൻ, തനിക്ക് കഴിയുന്നതിന്റെ പരമാവധി വേദശാസ്ത്രത്താൽ നിറച്ചിരുന്നവൻ. എന്നാൽ ഒരു ദിവസം അവൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. അവൻ ഒരു അഗ്നിസ്തംഭത്തെ കണ്ടു. അപ്പോൾ അവിടെ എന്തോ വ്യത്യസ്തമുള്ളതായിട്ട് അവൻ തിരിച്ചറിഞ്ഞു. അത് അവന്റെ ജീവിതത്തെ മാറ്റി.
No matter how many Pharisees, how many Gamaliels or anything else could cry out The Paul, you're wrong, Paul had heard the voice of God. He knew it was the truth.
പൗലോസിനോട് നീ തെറ്റിപ്പോയി എന്നത്രയേറെ പരീശന്മാരോ എത്രയേറെ ഗമാലിന്മാരോ അതല്ല നിലവിളിച്ച് പറഞ്ഞ് മറ്റെന്തു തന്നെ പറഞ്ഞാലും അവൻ കാര്യമാക്കിയില്ല. പൗലോസ് ദൈവത്തിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞിരുന്നു, അത് സത്യമാണെന്ന കാര്യം അവൻ അറിഞ്ഞിരുന്നു.
He would not eat any meat. No, sir. He would have nothing to do about it at all. He was really keeping the traditions of the elders right to the word.
പത്രോസ് പൂർവികന്മാരുടെ മതാചാരങ്ങളെ അനുസരിച്ചും തന്നാൽ കഴിയുന്നതിൽ ഏറ്റവും നന്നായി മതാനുഷ്ഠാനത്തോടെയും ഇരുന്നിരുന്നു. അവൻ ഒരു വിധത്തിലുള്ള മാംസവും കഴിച്ചിരുന്നില്ല. ഇല്ല സർ, അവൻ അതുമായി ഒരിക്കലും ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അവൻ വചനത്തിലുണ്ടായിരുന്നതും പൂർവികന്മാരുടെ ആചാരക്രമത്തിലുണ്ടായിരുന്ന മതാചാരങ്ങളെ ശരിയായും പാലിച്ചു വന്നു.
What happened? One day he heard the voice of God. Don't call that common unclean when I make clean. He was a changed man. He is ready to go anywhere the Lord sent him.
സംഭവിച്ചതെന്താണ്? ഒരു ദിവസം അവൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കരുത്. അവൻ ഒരു മാറ്റപ്പെട്ട മനുഷ്യനായി തീർന്നു. കർത്താവ് അയക്കുന്നവിടേക്കും പോകാൻ അവൻ തയ്യാറായി.
Closing, I might say this. There was a man one time who was a believer. He had been dead 4 days. He was in the grave, stinking rotten. But he heard the voice of God speak. Lazarus, come forth!
അവസാനിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ഞാനിങ്ങനെ പറഞ്ഞേക്കാം. ഒരിക്കൽ ഒരിടത്ത് വിശ്വാസിയായിരുന്ന മനുഷ്യനുണ്ടായിരുന്നു. അവൻ മരിച്ച് 4 ദിവസം കഴിഞ്ഞിരുന്നു. അവൻ കല്ലറയിൽ നാറ്റം വെച്ച് പുഴുവരിച്ചിരുന്നു. എന്നാൽ അവൻ ദൈവത്തിന്റെ ശബ്ദം ഇങ്ങനെ കേട്ടു, ലാസറെ പുറത്തേക്ക്
വരൂ. In the mess of all of these voices that we've talked about, religious, politics, Hollywood, all the false prophecies and things that's gone out.
അത് ആ പുഴുവരിച്ചതും മരിച്ചതുമായ മനുഷ്യനെ പുറത്തു കൊണ്ടുവന്നു എങ്കിൽ ഇപ്പോഴും ജീവനുള്ള സഭയിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? നാം സംസാരിച്ചുകൊണ്ടിരുന്ന ഈ തരത്തിലുള്ള എല്ലാ വിധത്തിലും മതാധിഷ്ഠവും രാഷ്ട്രീയവും ഹോളിവുഡും ഈ പുറപ്പെട്ടു വരുന്ന എല്ലാ വിധത്തിലുള്ള കള്ളപ്രവചനങ്ങൾക്കും ശബ്ദ കോലാഹലങ്ങൾക്കുമിടയിൽ അത് അവരെ ഉയർപ്പിക്കേണ്ടതായിട്ടുണ്ട്.
In the midst of all of it, the true voice of God will call a man that's dead in sin and trespasses to life again. It ought to take a backslidden church and call it to life again. Sure.
ഇതിന്റെ എല്ലാറ്റിന്റെ നടുവിൽ ദൈവത്തിന്റെ അവാസ്തവമായ ശബ്ദം പാപത്തിലും അകൃത്യത്തിലും മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനെ വീണ്ടും ജീവങ്കലേക്ക് വിളിക്കും. അത് പിന്മാറ്റക്കാരായ സഭയെ തിരികെ വീണ്ടും ജീവങ്കലേക്ക് വിളിക്കുന്നതാകുന്നു തീർച്ച.
Remember, in closing, I say this, then I'll close. Jesus said the time would come when all that was in the grave would hear the voice of God. You're going to hear it. No matter what condition you're in, you're going to hear it anyhow.
ഓർക്കൂ, അവസാനിപ്പിക്കുമ്പോൾ ഞാനിത് പറയുകയാണ്. അതിനുശേഷം ഞാൻ നിർത്തും. യേശു പറഞ്ഞു, ആ സമയം വരും, കല്ലറകളിൽ എല്ലാവരും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന നാഴിക വരുന്നു. മാത്രമല്ല, നിങ്ങളും അത് കേൾക്കാൻ പോവുകയാണ്. അവിടെ നിങ്ങൾ ഏതവസ്ഥയിലായിരിക്കും എന്നത് കാര്യമല്ല, എങ്ങനെയായാലും നിങ്ങൾ ഇത് കേൾക്കാൻ പോവുകയാണ്.
And some of them that come out of the grave will come to condemnation. They hear the voice, but it's condemning. And if you hear it today, the day after so long a time when you hear my voice, harden not your hearts, as you did in the days of provocation.
കല്ലറയിൽ നിന്നും പുറത്തു വരുന്ന ചിലർ ന്യായവിധിയിലേക്ക് പോകും. അവർ ആ ശബ്ദം കേട്ടു, എന്നാൽ അത് ന്യായവിധിക്കുള്ളതായിരുന്നു. മാത്രമല്ല, നിങ്ങൾ ഇന്ന് അത് കേൾക്കുന്നു എങ്കിൽ ഇന്ന് വളരെ നാളുകൾക്ക് ശേഷം എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ പരീക്ഷാ ദിവസത്തിലെന്ന പോലെ നിങ്ങൾ കഠിനമാക്കരുത്.
If you Pentecostal people grouping yourself out in creeds again, in worldliness, having a form of godliness, and denying the power thereof. Before you have to rise in the resurrection to be condemned, because the voice of God that speaks to you now through the word will condemn you in that day.
പിന്നെ നിങ്ങൾ വീണ്ടും നിങ്ങളെ തന്നെ പെന്തക്കോസ്റ്റ് കൂട്ടങ്ങളാക്കി വീണ്ടും മതപ്രമാണങ്ങളിലേക്ക് ലോകപ്രകാരമായി തീർന്ന് വനാന്തരങ്ങളിലേക്ക് ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി അതിജിക്കുന്നവരെ തീർത്താൽ പുനരുത്ഥാനത്തിൽ എഴുന്നേറ്റ് ന്യായവിധിയിലേക്ക് പോകേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നിങ്ങളോട് വചനത്തിലൂടെ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വചനം നിങ്ങളെ ആ ദിവസം ന്യായം വിധിക്കും.
If you're just a lukewarm believer, the voice of God cries in your heart this morning, you are a lukewarm believer, you'd better repent.
നിങ്ങൾ ഒരു ശീതോഷ്ണവനായിരിക്കുന്ന വിശ്വാസിയാണെങ്കിൽ ഇന്ന് രാവിലെ നേരം ദൈവത്തിന്റെ ശബ്ദം നിങ്ങളുടെ ഹൃദയത്തിൽ നിലവിളിക്കട്ടെ. നീ ഒരു ശീതോഷ്ണമാന വിശ്വാസിയാകുന്നു, നീ വേഗം മനം തിരിയുന്നതാണ് നല്ലത്.
You men, women, boys or girls that's not living for Christ and the voice of God speaks to you through his word and says stop doing that, you better do it, because you're going to hear it again one day and it'll condemn you. You can't deny it. It's speaking to you now, and remember, it's recorded.
പുരുഷന്മാരായ നിങ്ങൾ, സ്ത്രീകൾ, ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി, ക്രിസ്തുവിനോട് ജീവിക്കാത്തത് ദൈവത്തിന്റെ ശബ്ദം അവന്റെ വചനത്തിലൂടെ സംസാരിക്കുന്നു, അത് ചെയ്യുന്നു നിർത്തു. നീ അത് ചെയ്യുന്നതാണ് നല്ലത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ വീണ്ടും ഒരു ദിവസം ഇത് കേൾക്കാൻ പോവുകയാണ്, മാത്രമല്ല അത് നിങ്ങളെ കുറ്റം വിധിക്കും. അത് നിങ്ങൾക്ക് നിരസിക്കാൻ കഴിയുകയില്ല. അത് നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, മാത്രമല്ല അത് ആലേഖനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു.
And those who does riot and hears his voice will rise. Righteousness, the glory, the heaven.
അവന്റെ വചനം കേട്ട് ശരി പ്രവർത്തിക്കുന്നവർ മഹത്വത്തിലേക്ക്, സ്വർഗത്തിലേക്ക്, നീതിയിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും.
So you're going to hear the voice of God sometime. Maybe faintly this morning it speaks in your heart that you should turn from the way that you're going, turn back to God.
അതിനാൽ നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം ഒരു സമയം കേൾക്കാൻ പോവുകയാണ്. ചിലപ്പോൾ ഇന്ന് രാവിലെ നേരം അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നിന്നും ദൈവത്തിലേക്ക് തിരിയേണ്ടതുണ്ട് എന്ന് നേരിയ ശബ്ദത്തിൽ പറയുന്നുണ്ടാകാം.
Now remember, they'll record that voice that's speaking to your heart in heaven. And someday when Jesus does call and all that's in the grave, all right and wrong, will rise.
ഇപ്പോൾ ഓർക്കൂ, നിങ്ങളുടെ ഹൃദയത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ശബ്ദത്തെ അവർ സ്വർഗത്തിൽ ആലേഖനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യേശു വിളിക്കുന്ന ആ ദിവസത്തിൽ സകലരും, കല്ലറയിലുള്ളവർ ഏവരും, ശരിയായവരും തെറ്റായവരും എഴുന്നേൽക്കും.
And then this very same voice will whisper right back to you. Phoenix, Arizona, on a certain Sunday morning, when the minister had held you so long, speaking on the voice.
മാത്രമല്ല, അപ്പോൾ ഇതേ ശബ്ദം നിങ്ങളോട് തിരികെ മന്ത്രിക്കും. അരിസോണയിലെ ഫിനിക്സിൽ വെച്ച് ഇന്ന നിശ്ചയമായ ഞായറാഴ്ച രാവിലെ നേരം ആ ക്രിസ്തീയ പുരോഹിതൻ നിന്നെ വളരെയേറെ നേരം നിർത്തിക്കൊണ്ട് ആ ശബ്ദത്തെ പറ്റി സംസാരിക്കുകയായിരുന്നു.
I spoke to you, told you women to let your hair grow out, quit dressing immorally, told you men to quit that lying, smoking, told you preachers to turn back to the word of God. That's right, that still voice, it could be right.
സ്ത്രീകളായ നിങ്ങൾ നിങ്ങളുടെ മുടി വളരാൻ അനുവദിക്കുക എന്ന് പറഞ്ഞു, അസന്മാർഗമായ രീതിയിൽ വസ്ത്രം ധരിക്കു നിർത്തു. പുരുഷന്മാരെ നിങ്ങൾ കളവ് പറയുന്നതും പുകവലിക്കുന്നതും ഉപേക്ഷിക്കുക. ധർമ്മോപദേശകന്മാരെ, ദൈവത്തിന്റെ വചനെ തിരികെ വരിക. അത് പറഞ്ഞത് ഞാനാണ്. ആ നിശ്ചല ശബ്ദം പറയും അത് ശരിയായിരുന്നു എന്ന് വന്നേക്കാം.
If I had to come like Nicodemus, I'd still try to get there. I'd come to him and go out here in the desert somewhere and say, Lord God, here I am, change me now. Mold me in your fashion. Come back to the word.
ഞാൻ നിക്കോദമോസ് എന്നതുപോലെയാണ് വന്നിരിക്കുന്നതെങ്കിൽ ഞാൻ അപ്പോഴും കടന്നുകൂടാൻ ശ്രമിക്കും. ഞാൻ അവൻ അടുക്കലേക്ക് വരും, എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലുമുള്ള മരുഭൂമിയിലേക്ക് പോകും. എന്നിട്ട് പറയും, കർത്താവായ ദൈവമേ, ഞാൻ ഇവിടെയാണ്, എന്നെ ഇപ്പോൾ മാറ്റണമേ, നിന്റെ രീതിയിൽ എന്നെ വാർക്കണമേ, വചനത്തിലേക്ക് തിരികെ വരിക.
Somewhere where you see you're leaving off in the word, come right back to that. Because
A chain is its strongest at its weakest link.
എവിടെയെങ്കിലും എവിടെയാണ് നിങ്ങൾ വചനത്തിൽ നിന്നും വിട്ടുപോയിരിക്കുന്നത് കാണുന്നോ, ശരിക്കും അതിലേക്ക് തന്നെ തിരികെ വരിക. എന്തെന്നാൽ ഒരു ചെയിനിലെ ഏറ്റവും ബലമേറിയ ഭാഗം അതിലെ ഏറ്റവും ബലഹീന കണ്ണിയാണ്.
And anywhere in your life that you've left the commandment of God off to serve a tradition, there's where your chain will break, no matter how firm you are on the other thing. Hold to God's unchanging hand. Let us pray.
മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ തലമുറകളായി കൈമാറ്റം ചെയ്തു വരുന്ന ആചാരങ്ങളെ സേവിച്ച് എവിടെയെങ്കിലും ദൈവത്തിന്റെ കൽപ്പനയാൽ നിന്ന് നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ മറ്റേ കാര്യത്തിൽ നിങ്ങളെത്ര ബലപ്പെട്ടിരിക്കുന്നു എന്നൊരിക്കലും അവിടെ മറ്റേ കാര്യത്തിൽ നിങ്ങളുടെ ചെയിൻ മുറിഞ്ഞു പോകാനിരിക്കുകയാണ്. ദൈവത്തിന്റെ മാറിപ്പോകാത്ത കരങ്ങളിൽ പിടിച്ചുകൊള്ളുക. നമുക്ക്
പ്രാർത്ഥിക്കാം. You'd write your laws upon the tables of hearts. I know not what stands before me. The only thing I know to do is take your word and spread it out. Surely it will lodge beneath some rock somewhere.
വളരെ സമയത്തിനു ശേഷം കർത്താവേ, ഇന്ന് നീയാണ് സംസാരിക്കുന്നതെന്ന് നീ പറയുന്നു. നീ നിന്റെ കൽപ്പനകളെ ഹൃദയത്തിന്റെ പലകളിൽ എഴുതിയിരിക്കുന്നു. എന്റെ മുമ്പിൽ എന്താണ് നിന്നുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല. എനിക്കറിയുന്ന ഏക കാര്യമെന്നത് നിന്റെ വചനത്തെ എടുത്ത് അതിനെ പുറത്തേക്ക് വിതയ്ക്കുക എന്നത് മാത്രമാണ്. അത് എവിടെയെങ്കിലുമുള്ള ചില പാറകളുടെ കീഴിൽ താൽക്കാലികമായി താമസിക്കും എന്നും എനിക്ക് തീർച്ചയാണ്.
I pray God that you'll speak to every young person, every middle-aged old person, whatever it might be, speak to my heart, Lord. Speak to these ministers' hearts. Speak to the congregational hearts. We pray, Father, that today we will hear your voice.
ദൈവമേ, നീ ഓരോ കൗമാരക്കാരോടും മധ്യവയസ്കരോടും വൃദ്ധജനത്തോടും അതാരായാലും തന്നെ നീ സംസാരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്റെ ഹൃദയത്തോട് സംസാരിക്കണമേ. ഈ ക്രിസ്തീയ പുരോഹിതനോട് സംസാരിക്കണമേ. പ്രാർത്ഥനയ്ക്കായി പള്ളിയിലേക്ക് വന്ന കൂട്ടരുടെ ഹൃദയത്തോട് സംസാരിക്കണമേ. പിതാവേ, എന്നൊരു ശബ്ദം ഞങ്ങളുടെ ഹൃദയത്തിൽ കേൾപ്പിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
And we know as it was in the days of Samuel, an open vision is a rare thing and it startled the people. So is it today.
മാത്രമല്ല, ശമൂവേലിന്റെ നാൾക്കളിൽ ദർശനം ദുർലഭമായിരുന്നു എന്നും അത് ജനങ്ങളെ പേടിച്ച് വിറച്ചവരാക്കി തീർത്തു എന്നും ഞങ്ങൾ അറിയുന്നു. അതുപോലെ തന്നെയാണ് ഇന്നും.
We have dreams and dreamers, we have speakers and interpreters, but an open vision coming forth with the word of the Lord and corrected.
ഞങ്ങൾക്ക് സ്വപ്നവും സ്വപ്നം കാണുന്നവരുമുണ്ട്. ഞങ്ങൾക്ക് പ്രാസംഗികരും അതിന്റെ ഭാഷാ പരിവർത്തകരുമുണ്ട്. എന്നാൽ ഒരു ദർശനം കർത്താവിന്റെ വചനമായി വരികയും ശരിയാക്കി.
We pray, Heavenly Father, that that voice that was crying in the wilderness, prepare the way for the Lord. That we believe the Holy Spirit gives that voice again today, prepare for the coming of the Lord.
സ്വർഗീയ പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അതായത് വനാന്തരത്തിൽ വിളിച്ചു പറയുന്ന ശബ്ദം കർത്താവിന്റെ വഴിയൊരുക്കുവിൻ. ആ ശബ്ദത്തെ ഇന്ന് പരിശുദ്ധമ വീണ്ടും തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കർത്താവിന്റെ വരവനായി തയ്യാറെടുക്കുവിൻ.
And how odd it is, because there's so many other voices to numb it and to take it out. But it's gracious in the ears of those that hear it. I pray that the Holy Spirit will now do the work. In the hearts of all of us.
അത് എത്ര വിചിത്രമായിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ആ ശബ്ദത്തെ പുറത്താക്കി കളയുന്നതിനും ഛേദനേറ്റതാക്കി കളയുന്നതിനുമായി മറ്റനേക ശബ്ദങ്ങളുണ്ട്. എന്നാൽ അത് കേൾക്കുന്ന ചെവി ആർക്കുണ്ടോ അത് ഒരു ദൈവകൃപയാലുള്ള കടന്നിലായിരിക്കും. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
If you know somewhere that you have disobeyed in your life, know some scripture that you know that's Bible teaching that you haven't cooperated with because something Hollywood voice made you do something different.
അങ്ങനെ നാം നമ്മുടെ തലകളെ കുമ്പിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളും കുമ്പിട്ടിരിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഒരു വചനം അറിയുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളതിൽ ഏതെങ്കിലും അനുസരിക്കാതെയും ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ബൈബിൾ ഉപദേശമാണെന്നും അതുമായി നിങ്ങൾ സഹകരിച്ചിട്ടില്ലെന്നും അറിയാമെങ്കിലും എന്തുകൊണ്ടെന്നാൽ എന്തോ ചിലത് ഹോളിവുഡ് ശബ്ദം നിങ്ങളെ മറ്റെന്തോ ആക്കി തീർത്തിരിക്കുന്നു.
Has found a place in the Bible that's actually the truth. But you know, your organization would put you out if you taught that. You know it's absolutely truth.
ക്രിസ്തീയ പുരോഹിതന്മാരായ നിങ്ങളിൽ ചിലർ ബൈബിളിൽ ഒരു സ്ഥലം വാസ്തവമെന്ന് കണ്ടു. എന്നാൽ അത് നിങ്ങൾ ഉപദേശിക്കുകയാണെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ സംഘടന പുറത്താക്കി കളയും എന്നും നിങ്ങൾ അറിയുന്നു. മാത്രമല്ല അത് വളരെ കൃത്യമാണെന്ന് നിങ്ങൾ അറിയുകയും ചെയ്യുന്നു.
Do you people who take the wrong thing, live the wrong life, you fathers and mothers that's not trying to correct your children, not trying to raise them.
തെറ്റായ കാര്യത്തിൽ എടുത്തിരിക്കുന്ന ജനങ്ങളായ നിങ്ങൾ തെറ്റായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. പിതാക്കന്മാരും മാതാക്കളുമായ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തെറ്റിദ്ധരിക്കാൻ ശ്രമിക്കുന്നില്ല, അവരെ ശരിയായി വളർത്താൻ ശ്രമിക്കുന്നില്ല.
You may try your best and they're going right on worldly anyhow, but you're putting an example before them. And if you're not doing it, the voice of God is speaking to you. Don't do that.
നിങ്ങൾ നിങ്ങളാൽ കഴിയുന്നതും ശ്രമിച്ചെന്നിരിക്കാം. എന്നിരിക്കലും അവർ ലോകപ്രകാരം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങളെ അവരുടെ മുന്നിൽ ഉദാഹരണമായിട്ടിടുക. അപ്രകാരം നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യരുത് എന്ന് ദൈവത്തിന്റെ ശബ്ദം നിങ്ങളോട് സംസാരിക്കുകയാണ്.
Now with every head bowed and all eyes closed, and may the God of heaven look down into the hearts of that person that's hungering and finds the place where they're wrong.
ഇപ്പോൾ എല്ലാ കണ്ണുകളും അടച്ചും എല്ലാ തലകളും കുമ്പിട്ടുകൊണ്ട് അവർ എവിടെയാണ് തെറ്റിപ്പോയിരിക്കുന്നതെന്ന സ്ഥലത്തെ കണ്ടുപിടിക്കാൻ ദാഹിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നോക്കാൻ ഇടവരട്ടെ.
And with a hand up to God saying, Lord, I truly desire for your voice to take out all of the unbelief and all the things that's not like you and make me what you'd have me to be. Would you raise your hands while you... Lord bless. God bless you.
മാത്രമല്ല ഒരു കൈ ദൈവത്തിലേക്ക് ഉയർത്തി, കർത്താവേ നിന്റെ ശബ്ദം എന്റെ എല്ലാ വിശ്വാസത്തെയും നിനക്കിഷ്ടമല്ലാത്ത എല്ലാത്തിനെയും എടുത്തു കളയട്ടെ എന്ന് ഞാൻ വാസ്തവമായി വാഞ്ചിക്കുന്നു. ഞാൻ എന്തായിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അങ്ങനെയാക്കി തീർക്കണമേ. നിങ്ങളുടെ കൈ ഉയർത്തുമോ? നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.
Then the Bible said, Jesus said, in the spite of all these other voices, yet if a man shall hear my voice, follow after him, you're going to get your desire.
പിന്നെയും ബൈബിൾ പറയുന്നു, യേശു പറഞ്ഞു, മറ്റെല്ലാ ശബ്ദങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ നടുവിലും അപ്പോഴും ഒരു മനുഷ്യൻ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവന്റെ പിന്നാലെ പിൻപറ്റുക, നിങ്ങൾക്ക് നിങ്ങളുടെ വാഞ്ഛകൾ ലഭിക്കാൻ പോവുകയാണ്.
Lord, time is running out. But the Bible said that as many as believed were baptized.
കർത്താവേ, സമയം നീങ്ങുകയാണ്. എന്നാൽ ബൈബിൾ പറഞ്ഞിരിക്കുന്നതെന്നാൽ വിശ്വസിച്ചവരെല്ലാം സ്നാനമേറ്റു എന്നാണ്.
I pray, Heavenly Father, that every one of those that raise their hands in true confession, that the Word of God that they have read and seen that they've been wrong, I never look at half of them. It's not for me to look. It's for you to look, Lord. You know the motive and objective behind the hand that raised up.
സ്വർഗീയ പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, വാസ്തവമായി ഏറ്റു പറഞ്ഞുകൊണ്ട് ആരെല്ലാം കൈകളെ ഉയർത്തിയോ, അതായത് അവർ വായിച്ചിട്ടുള്ള ദൈവത്തിന്റെ വചനത്താൽ അവർ തെറ്റിപ്പോയിരിക്കുന്നു എന്നവർ കണ്ടുപിടിച്ചു, അവരിൽ പകുതി പേരെ പോലും എനിക്ക് നോക്കാൻ കഴിഞ്ഞില്ല. കർത്താവേ, ഞാനല്ല നോക്കേണ്ടത്, നോക്കേണ്ടത് നീയല്ലോ. ആ കൈ ഉയർത്തുന്നതിനുള്ള ഉദ്ദേശവും വസ്തുനിഷ്ഠതയും നിനക്കറിയാമല്ലോ.
Let them from this very hour purpose in their heart from this day henceforth I'll take the word of God and the voice of God and follow it no matter what the price is.
അവരുടെ ഹൃദയ താൽപര്യം ഈ മണിക്കൂറിൽ തന്നെ അവർക്ക് ലഭിക്കട്ടെ. ഈ ദിവസം മുതൽ, ഇപ്പോൾ മുതൽ ഞാൻ ദൈവത്തിന്റെ വചനത്തെയും ദൈവത്തിന്റെ ശബ്ദത്തെയും എടുക്കും. മാത്രമല്ല, അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും അതിനെ പിൻപറ്റും.
And bear in their mind as they're going, the song of the poet, must Jesus bear the cross alone? And all the world go free. Oh, there's a cross for everyone. There's a cross for me. And this consecrated cross I'll bear until death shall set me free.
അവർ കടന്നു പോകുമ്പോൾ കവി പാട്ട് പാടിയതുപോലെ തീർത്തും യേശുവിന് ഏകനായി കുരിശ് വഹിക്കേണ്ടി വന്നു. എന്നിട്ടും ലോകരെല്ലാം സ്വതന്ത്രരായോ? ഇല്ല, ഓരോരുത്തർക്കും ഒരു കുരിശ് വഹിക്കേണ്ടതുണ്ട്. അവിടെ എനിക്കായും ഒരു കുരിശുണ്ട് എന്നത് അവർ ഹൃദയത്തിൽ സ്വീകരിക്കാനിട വരട്ടെ. ഞാൻ വഹിക്കുന്ന ഈ പുണ്യാഹമായ കുരിശ് മരണം വരെ എന്നെ സ്വതന്ത്രമാക്കാതിരിക്കട്ടെ.
Then when the voice of God speaks, I'll come forth in His righteousness, for I have followed His voice, the voice of His word. I commit them to you now, Lord, in the name of Jesus Christ.
അതിനുശേഷം ദൈവത്തിന്റെ ശബ്ദം സംസാരിക്കുമ്പോൾ ഞാൻ അവന്റെ നീതിയിൽ എഴുന്നേറ്റ് വരും. എന്തുകൊണ്ടെന്നാൽ ഞാൻ അവന്റെ ശബ്ദത്തെ, അവന്റെ വചനത്തിന്റെ ശബ്ദത്തെ പിന്തുടർന്നിരുന്നു. കർത്താവെ, ഞാൻ അവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ നിനക്ക് സമർപ്പിക്കുന്നു.
Now while we have our heads bowed, you making your confession and your pledge. I'm amazed at a little boy sitting here twisting his head around. And there is a voice for the church, I'm the Lord who heals all thy diseases. That's a voice in the church.
ഇപ്പോൾ നാം നമ്മുടെ തലകളെ കുമ്പിട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഏറ്റുപറച്ചിലുകളും നിങ്ങളുടെ പ്രതിജ്ഞകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു കുഞ്ഞു ബാലൻ തന്റെ തലയെ ചുറ്റി തിരിച്ചുകൊണ്ട് ഇരിക്കുന്നത് എന്നെ അമ്പരപ്പിക്കുകയാണ്. സഭയ്ക്കും ഒരു ശബ്ദം അവിടെയുണ്ട്, നിന്റെ എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന കർത്താവ് ഞാനാകുന്നു. അത് സഭയിലുള്ള ഒരു ശബ്ദമാണ്.
And all you who have need of healing and you're living a consecrated life to every word of God that you know what is right and you have a need of healing, I wonder if you just raise up your hands. Raise up your hands. Lord, I have a need of healing.
ഇപ്പോൾ രോഗസൗഖ്യം ആവശ്യമായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, മാത്രമല്ല നിങ്ങൾ ശരിയെന്നറിയുകയും ദൈവത്തിന്റെ ഓരോ വചനത്തിനും വിശുദ്ധമായ ഒരു ജീവിതം ജീവിക്കുകയും ചെയ്യുന്നെങ്കിലും നിങ്ങൾക്ക് രോഗസൗഖ്യത്തിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളെ നിങ്ങൾ ഉയർത്തുമോ എന്ന് ഞാൻ ആശ്ചര്യപ്പെടുകയാണ്. കർത്താവെ, എനിക്കൊരു സൗഖ്യം ആവശ്യമായിരിക്കുന്നു. നിങ്ങളുടെ കൈകളെ ഉയർത്തു.
All right. Now keep that voice in your heart. I am the Lord and heals all thy diseases. Remember, when the word is spoken, it has to come to pass.
ശരി, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ സകൽ രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന കർത്താവ് എന്ന ആ ശബ്ദത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ചുകൊള്ളുക. ഓർക്കൂ, വചനം പറയപ്പെട്ടു കഴിഞ്ഞാൽ അതിന് സംഭവിക്കേണ്ടതായിട്ടുണ്ട്.
Jesus said, Mark 11:22, if you say to this mountain be moved and don't doubt in your heart but believe that what you said will come to pass, you can have what you said.
മാർക്കോസ് 11:22 യേശു പറഞ്ഞിരിക്കുന്നത്, ആരെങ്കിലും തന്റെ ഹൃദയത്തെ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും.
Now, each one in our own way now, bow your head. Make your confession. Lord, I believe your word. I hear your voice telling me that you're the same yesterday, today, and forever.
ഇപ്പോൾ ഓരോരുത്തരും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ തലകളെ കൊമ്പിട്ടുകൊണ്ട് നിങ്ങളുടെ ഏറ്റുപറച്ചിൽ നടത്തൂ. കർത്താവേ, ഞാൻ അങ്ങയുടെ വചനത്തെ വിശ്വസിക്കുന്നു. നീ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന വചനം എന്നോട് നീ പറഞ്ഞതിനെ ഞാൻ കേട്ടിരിക്കുന്നു.
I'm going to walk down and lay hands on this child because he's too little to know what it's all about. Precious little boy, about the size and the age of my little Joseph. And I want all of you to be praying. Praying, Lord, I hear your voice, I believe.
ഞാൻ നടന്നു ചെന്ന് എന്റെ കൈകളെ ഈ ചെറു ബാലന്റെ മേൽ വെക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇവയെല്ലാം എന്താണെന്ന് അവന് മനസ്സിലാക്കാൻ കഴിയാത്ത എന്റെ കുഞ്ഞു ജോസഫിന്റെ പ്രായം വരുന്ന കുഞ്ഞു ബാലനാണ്. അവൻ കുട്ടിയാകുന്നു. മാത്രമല്ല, കർത്താവേ, ഞാൻ നിന്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ വിശ്വസിക്കുകയാണ്. എന്ന് പ്രാർത്ഥിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം.
Heavenly Father, we're bringing this audience to you for the healing of their body. And Lord, you're such a poor little child. He's attracting my attention all along in the message. Seeing a parent sit there holding the little fellow.
സ്വർഗീയ പിതാവേ, ഈ ശ്രോതാക്കളെ അവരുടെ ശരീരസൗഖ്യത്തിനായി ഞങ്ങൾ അവരെ നിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. മാത്രമല്ല കർത്താവേ, ഇവിടെ ഒരു സാധുവായ കുട്ടിയും ഇരിക്കുന്നു. അവൻ ഈ സന്ദേശത്തിലുടനീളം ഇതിന്റെ ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ പിതാക്കന്മാരിൽപ്പെട്ട ഒരാൾ അവനെ അടുത്തിരുന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നതും കാണുന്നു.
And as this church joined together to make every commandment that I know how to do, the rest belongs to you, Father. I'm walking down and laying hands on that child.
മെഡിക്കൽ ശാസ്ത്രത്തിലൂടെ ഈ ചെറിയ പയ്യന് ഒരു പ്രതീക്ഷയുമില്ല. എല്ലാറ്റിനും മുകളിലൂടെ സവാരി ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവശബ്ദം അവിടെ ഉള്ളതായി കാണുന്നു. ഈ സഭ ഒന്നായി ചേർന്നുകൊണ്ട് ഓരോ കൽപ്പനയെയും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാവുന്നതുപോലെ നിവർത്തിക്കുകയാണ്. അതിന്റെ അടുത്ത ഭാഗം നിനക്കുള്ളതാണ് പിതാവേ. ഞാൻ താഴേക്ക് നടന്നു എന്ന് ആ കുഞ്ഞിന്മേൽ എന്റെ കൈകളെ വയ്ക്കുകയാണ്.
പിതാവാം ദൈവമേ, യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ഇതിനെ കുറ്റം വിധിക്കുകയാണ്. ദൈവത്തിന് സൗഖ്യമാകുന്ന ശക്തി, ദൈവത്തിന് അധികാരം അടുത്ത 5 മിനിറ്റുകൾക്കുള്ളിൽ അവിടെ അവനിൽ വ്യത്യാസം ഉളവാക്കട്ടെ. അവരെല്ലാവരും അങ്ങയുടെ മുഖത്തിനായി ദൈവത്തിലേക്ക് വരാട വരട്ടെ.
Heavenly Father, you gave the promise. That's all I know. You gave the promise.
Oh, yes. Hallelujah.
It has been done. It has been said. If you say to this, and I'm saying to every devil of sickness or affliction that's binding this audience, that's binding these people, every spirit of unbelief, I'm saying, depart from the people in the name of Jesus Christ.
സ്വർഗീയ പിതാവേ, നീ ആ വാഗ്ദാനം നൽകിയിരിക്കുന്നു. നീ ആ വാഗ്ദത്ത് നൽകിയിരിക്കുന്നു. അത് മാത്രമേ എനിക്കറിയൂ. അത് പറയപ്പെട്ടിരിക്കുന്നത് പോലെ അത് ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. നീ ഇതിനോട് പറഞ്ഞാൽ അതിനാൽ എല്ലാ രോഗത്തിന് പിശാചുക്കളെയും അന്യഥ ഈ ശ്രോതാക്കളെ ഉപദ്രവങ്ങളെ കെട്ടിയിരിക്കുന്ന, അതായത് ഈ ജനങ്ങളെ കെട്ടിയിരിക്കുന്ന സകല അവിശ്വാസത്തിന്റെ ആത്മാക്കളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ജനങ്ങളിൽ നിന്ന് ദൂരം പോകൂ എന്ന് ഞാൻ പറയുകയാണ്.
And now it's been said, let it be done to the honor and glory of God. And in the name of Jesus Christ, it's asked.
ഇപ്പോൾ ഇത് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുന്നു. അത് പറയപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. അത് ദൈവത്തിന്റെ ബഹുമാനത്തിനും മഹത്വത്തിനുമായി സംഭവിക്കാൻ ഇടവരട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു.
Now you that can believe and do believe, no matter what happens, don't have to be the seed drop there, that little something inside of you, that voice.
ഇപ്പോൾ അത് നിങ്ങൾക്ക് വിശ്വസിക്കാനായാൽ മാത്രമല്ല വിശ്വസിക്കുമെങ്കിൽ, എന്തു സംഭവിച്ചാലും വിഷയമല്ല. അത് ചെയ്തില്ലെന്നിരിക്കലും ആ വിത്ത് അവിടെ ഇട്ടിരിക്കുകയാണ്. ആ ശബ്ദം നിങ്ങളുടെ ഉള്ളിൽ എന്തോ ചിലത്.
Parent of this child, no matter what the condition of the child is, you believe the seed of God dropped into your heart, that boy will get well. The rest of you is praying one for another. Do you believe that the seed of God dropped into your heart? My sickness is finished.
ഈ കുട്ടിയുടെ മാതാപിതാക്കൾ, ഈ കുട്ടിയുടെ അവസ്ഥ എന്തായാലും ശരി, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് വിത്ത് വീണിരിക്കുന്നു വിശ്വസിക്കുക. അതായത് ഈ കുട്ടി സൗഖ്യം പ്രാപിക്കുമല്ലോ, എന്റെ രോഗം അവസാനിച്ചു എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും ഒരാൾ മറ്റേ ആൾക്കോട് പ്രാർത്ഥിക്കുമോ?
Then the prayer of faith has been prayed for you. Drive down that post, and if Satan ever tries, you come right back standing in that Spanish church that Sunday morning. The prayer of faith was prayed for me, and God promised.
Amen.
അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലട വരും. സാത്താൻ എപ്പോഴും ശ്രമിച്ചു നോക്കിയാൽ നിങ്ങൾ മടങ്ങി വന്ന് സ്പാനിഷ് ചർച്ചിലേക്ക് വന്ന് ആ ഞായറാഴ്ച രാവിലെ നേരം വിശ്വാസത്തിന്റെ പ്രാർത്ഥന എനിക്കായി പ്രാർത്ഥിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുക. വിശ്വാസത്തോടെ പ്രാർത്ഥന രോഗിയെ സൗഖ്യമാക്കുന്നു. ദൈവം അവരെ എഴുന്നേൽപ്പിക്കും. അതിന് വന്നു ഭവിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളത് വിശ്വസിക്കുന്നു? ആമേൻ പറയൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഞാൻ സർവീസിനെ സഹോദരൻ റോസിനെ തിരികെ ഏൽപ്പിക്കുകയാണ്. സഹോദരൻ റോസ് ഇവിടെയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു.